നമ്മൾ പഠിച്ചതും നമ്മളെ പഠിപ്പിച്ചതുമായ ഇസ്ലാം കാര്യത്തിൽ അഞ്ചാമത്തേതാണ് ഹജ്ജ്. ഇസ്ലാം കാര്യം അഞ്ചാണ്. അവകൾ അറിയൽ ഫർളാണ്. ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ് എന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള പാട്ട് മദ്രസയിലൊക്കെ. അപ്പോൾ ഇസ്ലാം കാര്യം അഞ്ചാണ്. അവകൾ അറിയൽ ഫർളാണ്. ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ്. അറിഞ്ഞില്ലെങ്കിലേ വീടാവുള്ളൂ, ചെയ്തില്ലെങ്കിൽ വീടാവുള്ളൂ. എന്തായാലോട്ടും പോട്ടെ, നമുക്ക് ചർച്ച ചെയ്യേണ്ടതില്ല. അപ്പൊ ഇസ്ലാം കാര്യം ഈ പോലെ നമ്മളെ പഠിപ്പിച്ചതുപോലെ അഞ്ച് എന്ന് പറയാൻ യാതൊരു ന്യായവും ഇല്ല. അങ്ങനെ എഴുതി പഠിപ്പിക്കുകയാണെങ്കിൽ വ്യക്തമായി ചുരുങ്ങിയത് പത്തെങ്കിലും പഠിപ്പിക്കാൻ വ്യക്തമായ ന്യായം വിശുദ്ധ ഖുർആനിലുണ്ട്. അങ്ങനെ പഠിക്കുമ്പോൾ ഒന്നാമത്തെ ഇസ്ലാം കാര്യം അക്ഷരാഭ്യാസമാകും. അവസാനത്തേത് അഥവാ ഒമ്പതാമത്തേതും പത്താമത്തേതുമായിട്ടാണ് പടച്ച തമ്പുരാൻ ഹജ്ജിനെയും ഉംറയെയും പരിചയപ്പെടുത്തുന്നത്. അവിടെയൊക്കെ വിശദീകരിക്കേണ്ട ഭാഗമാണ്. അവസാനമായി പടച്ചും പറയാനും അത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്.
അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. بسم الله الرحمن الرحيم. ليس البر أن تولوا وجوهكم قبل المشرق والمغرب ولكن البر من آمن بالله واليوم الآخر والملائكة والكتاب والنبيين وآتى المال على حبه ذوي القربى واليتامى والمساكين والمساكين وابن السبيل والسائلين وفي الرقاب وأقام الصلاة وآت الزكاة والموفون بأهدهم إذا آهدوا والصابرين في البأساء والضراء وحين البأس أولئك الذين صدقوا وأولئك هم المتقون. اسمعكم الله صحوذ المال. اسلام كاجم എന്നതാണ് ചർച്ച ചെയ്യേണ്ടുന്ന വിഷയം. ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങളായി നൂറ്റാണ്ടുകളിലെ മുസ്ലിം സമുദായം പഠിച്ചു വന്ന അഞ്ച് കാര്യങ്ങൾ, ആ അഞ്ച് കാര്യങ്ങളിൽ ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ മുഴുവനും തീർന്നു. അത് നിറവേറുന്നതോടെ ഇസ്ലാം പരിപൂർണമായി എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിം ജനകോടികൾ. മാത്രമല്ല, അതിനേക്കാളും ആ അഞ്ച് കാര്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള, അതിനേക്കാളും എത്രയോ മഹത്തരമായ ഒരുപാട് കാര്യങ്ങൾ ഈ ഭാഗം ഉൾക്കൊള്ളുന്ന സ്ഥലത്ത് തന്നെ വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി വിശദീകരിക്കുകയുണ്ടായി. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇസ്ലാമിലെ ഒന്നാമത്തേതോ രണ്ടാമത്തേതോ പോയിട്ട് മൂന്നാമത്തേതോ നാലാമത്തേതോ അഞ്ചാമത്തേതോ ആയിട്ട് പരിചയപ്പെടുകയായിരുന്നുവെങ്കിൽ അത് വളരെയേറെ വിശുദ്ധ ഖുർആനിനോട് നീതി പുലർത്തുന്ന ഒരു പരിപാടിയായിരുന്നു. നമുക്കറിയാം, ഇസ്ലാമിന്റെ കാര്യമെന്ന നിലക്ക് മദ്രസകളിലും അതേപോലെ നിലവിലുള്ള പഠനശാലകളിലും അറബി കോളേജുകളുമൊക്കെ പഠിപ്പിക്കുന്നത് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത അധ്യാപനങ്ങളാണ് എന്ന് മാത്രമല്ല, ഒരു വേള അനാവശ്യമായി സമയം കളയുന്ന ഏർപ്പാടുകൂടി നമ്മുടെ ഉയർന്ന കലാലയങ്ങളിൽ വരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഏതാണ്ടൊരു രൂപം ഞാൻ നിങ്ങളുടെ മുന്നിൽ ചില ഭാഗങ്ങൾ ഓർമ്മിപ്പിക്കാം. വിശുദ്ധ ഖുർആനിൽ പടച്ചതമ്പുരാൻ പറഞ്ഞതിന്റെ നേർക്കുനേരെ എതിർ ഹദീസുകളിലൂടെ പഠിപ്പിക്കുക എന്നത് ഒരു സ്ഥിരം തൊഴിലാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മാത്രമല്ല, ഖുർആൻ ബഹിഷ്കരിച്ചതിനെ ഏറ്റുപാടുകയും ഖുർആൻ വളരെ സ്ഥാനവും ബഹുമാനവും നൽകിയതിനെ അവഗണിക്കുകയും ചെയ്യുന്ന ഏർപ്പാടും ഹദീസുകളിലൂടെ കർമ്മശാസ്ത്രങ്ങളിലൂടെ സ്ഥിരമായി പഠിപ്പിക്കുന്ന ഒരു ഏർപ്പാടാണ്. ചില ഭാഗങ്ങൾ അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്തതായി ബുഖാരിയുടെ 780-782 ഹദീസുകളിലൂടെ നമുക്ക് കാണാം. അൻ അബി ഹുറൈറ അന്ന റസൂലുള്ളാഹി ഖാൽ ഇദാ ഖാലൽ ഇമാമു ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ ഫഖൂലു ആമീൻ. അബൂ ഹുറൈറയിൽ നിന്ന് റിപ്പോർട്ട്. അദ്ദേഹം പറയുകയാണ്, റസൂലുള്ള പറഞ്ഞു, ഇദാ ഖാലൽ ഇമാമു, ഇമാമ് പറഞ്ഞാൽ, നമസ്കരിക്കുന്ന സമയത്ത് ഇമാമ് പറഞ്ഞാൽ, ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പറഞ്ഞാൽ, ഫഖൂലു ആമീൻ, നിങ്ങൾ ആമീൻ പറയുക. ഫഇന്നഹു മൻ വാഫഖ ഖൗലുഹു ഖൗലൽ മലായികത്തി, ഇങ്ങനെ ആമീൻ എന്ന് പറയുമ്പോൾ നിങ്ങളിൽ ആരുടെയെങ്കിലും ആമീൻ എന്ന് പറയുന്ന വാക്ക് മലക്കുകളുടെ ആമീനിനോട് യോജിച്ചു കഴിഞ്ഞാൽ, അതെങ്ങനെ യോജിക്കുന്നത്? നിങ്ങൾ ആമീൻ പറയുമ്പോൾ മലക്കുകൾ ആകാശത്തിൽ നിന്ന് ആമീൻ പറയുമെന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ വേറെ ചില ഭാഗങ്ങളിൽ മൻ വാഫഖത്ത് മീനുഹു തഅ്മീനൽ മലായികത്തി, ഒരുത്തന്റെ ആമീൻ പറയൽ മലക്കുകളുടെ ആമീൻ പറയലിനോട് യോജിച്ചു വന്നാൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടുന്നതാണ്. വ്യക്തമായ അറബി ഭാഷയിൽ എഴുതി വച്ചിരിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ ആകെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആമീനിനെ കുറിച്ച് നമുക്ക് കാണുക സാധ്യമല്ല. വേറെ എന്തെങ്കിലും ഒരു ഉദാഹരണപ്പെടുത്തി പറയാനെങ്കിലും ഒരു ആമീൻ ഉപയോഗിച്ചത് നമുക്ക് കാണുവാൻ സാധ്യമല്ല. അങ്ങനത്തെ വിശുദ്ധ ഖുർആൻ ബഹിഷ്കരിക്കുകയും ഏതെങ്കിലും ഒരു ഭാഗത്തെങ്കിലും ഉപയോഗിക്കുക കൂടി ചെയ്തിട്ടില്ലാത്ത, ആ മാത്രമല്ല സ്വന്തമായി ഒരർത്ഥം കൂടിയില്ലാത്ത ആമീൻ എന്ന് പറഞ്ഞിട്ട് എല്ലാ കിതാബുകളിലും എഴുതി വെക്കുന്നത് ബി മഅന ഇസ്തജിബ്, ബി മഅന ഇസ്തജിബ്, ഇസ്തജിബ് എന്നതിന്റെ അർത്ഥത്തിനാണ്. എന്താ ഇസ്തജിബിന്റെ അർത്ഥം? ഉത്തരം ചെയ്യണേ എന്നാണ് അത്രേ ഇസ്തജിബിന്റെ അർത്ഥം. കുഴപ്പമില്ല, പക്ഷെ ആ ഇസ്തജിബ് അങ്ങോട്ട് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ അതിന് മറുപടിയൊന്നുമില്ല. അപ്പോൾ ആമീൻ എന്ന് പറയുക, എന്നിട്ട് അതിന്റെ ഇസ്തജിബിന്റെ മഅന ഉദ്ദേശിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചില കോപ്രാട്ടികളാണ് ആമീൻ പറയുമ്പോൾ തന്നെ ഉള്ളത്. അപ്പോൾ അറബി ഭാഷയിൽ പെടാത്ത, മാത്രമല്ല സ്വന്തമായി ഒരർത്ഥമില്ലാത്ത, വിശുദ്ധ ഖുർആൻ പറ്റേ ബഹിഷ്കരിച്ച ഒരു സാധനത്തിന്റെ മഹത്വം ഈ രൂപത്തിലാണ് അവതരിപ്പിക്കുന്നത്. മാത്രമല്ല, ഹദീസുകളിൽ എന്ത് അബദ്ധങ്ങൾ പഠിപ്പിച്ചാലും ശരി, ആ അബദ്ധങ്ങളൊക്കെ ശാസ്ത്രീയവൽക്കരിക്കുക എന്നത് ഒരു സ്ഥിരം പരിപാടിയാണ്. അത് ഈ കോലത്തിൽ ഈ അടുത്ത കാലത്താണ് തുടങ്ങിയത്. നമുക്കെല്ലാവർക്കും അറിയാം, മുഹീദ്ദീൻ ഷെയ്ഖിന്റെ മാലകളിലെ ചില വരികളിലൊക്കെ, ആ വരികളിൽ അംഗങ്ങളെ നിന്ന് കേൾക്കുകയും അതേപോലെ തന്നെ അറിയുകയും പറയുകയും ചെയ്യുന്ന സ്ഥിതിയെ ഉദാഹരണപ്പെടുത്തിയിട്ട് സത്യവൽക്കരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പറഞ്ഞത്, നൂറ്റാണ്ടുകൾക്ക് മുൻപ് കഴിഞ്ഞുപോയ ഈ കാര്യം എന്തുകൊണ്ട് ഇന്നത്തെ ആളുകൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല? കാരണം നമ്മുടെ വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള ടൈപ്പ് റെക്കോർഡും അതേപോലെ റേഡിയോ ഒക്കെ സംസാരിക്കുന്നില്ലേ? ഇരുമ്പ് സംസാരിക്കുന്ന യുഗമല്ലേ? അപ്പോൾ 1000 വർഷങ്ങൾക്ക് മുമ്പ്, 800 വർഷങ്ങൾക്ക് മുൻപൊക്കെ ഇങ്ങനത്തെ അത്ഭുതങ്ങൾ എന്തുകൊണ്ടുണ്ടായിക്കൂടാന്നൊക്കെ ചോദിച്ചാൽ തലയില്ലാത്ത ആൾക്കാരുടെ മാത്രം ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കാര്യമുള്ളൂ? അപ്പോൾ ഇങ്ങനെ എല്ലാം ശാസ്ത്രീയവൽക്കരിക്കുക എന്നൊരു സ്ഥിരം പരിപാടി ഈ അടുത്ത കാലത്തായി തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഈച്ചയെക്കുറിച്ച് പറയുന്ന ഒരു ഹദീസ് ഷാഷാൽ ബുഖാരിയിലൂടെ അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്ത് കാണാൻ സാധിക്കും. ഇതൊക്കെ എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇസ്ലാം കാര്യത്തിന്റെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ള, അതല്ലെങ്കിൽ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള തത്വങ്ങൾ മനുഷ്യരെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് പകരം ഇത്തരത്തിൽ യാതൊരു ഉപകാരവുമില്ലാത്തതും, മാത്രമല്ല ഒരു വേള ഈ സമുദായത്തെ മറ്റുള്ള ആളുകൾ പുച്ഛിച്ചു തള്ളുന്നതുമായ പല ആശയങ്ങളാണ് ഇത്തരം ഹദീസുകളിലൂടെ പഠിപ്പിക്കുന്നത്. എന്താണത്? അബൂ ഹുറൈറ, അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്നു, ഇദാ വഖഅ ദുബാബു ഫീ ശറാബി അഹദികും, നിങ്ങളിൽ ആരുടെയെങ്കിലും പാനീയത്തിൽ ഈച്ച വീണാൽ, ഫല്യഗ്സിംഹു, അതിനെ ഒന്നുകൂടി മുക്കട്ടെ അതിൽ, സുമ്മല യൻസിഹു, പിന്നെ അതിനെ നീക്കട്ടെ. ഇദാ വഖഅ ദുബാബു ഫീ ശറാബി അഹദികും, നിങ്ങളിൽ ആരുടെയെങ്കിലും പാനീയത്തിൽ ഈച്ച വീണാൽ, ഫല്യഗ്സിംഹു, അതിനെ ഒന്നുകൂടി അതിൽ മുക്കണം, സുമ്മല യൻസിഹു, പിന്നെ അതിനെ നീക്കം ചെയ്യണം. എന്തിന്? എന്താ കാരണം? ഫഇന്ന ഫീ ഇഹ്ദാ ജനാഹൈഹി ദാഅൻ, അതിന്റെ ഒരു ചിറകിൽ അസുഖവും അതേപോലെ തന്നെ മറ്റേ ചിറകിൽ വൽ ഉഖ്ര ശിഫാഅൻ, മറ്റേ ചിറകിൽ ആ അസുഖത്തിനുള്ള ആ മാരകമായ വിഷത്തിനുള്ള ഔഷധമാണത്രേ. ഇത് ബുഖാരിയുടെ 3320 ഹദീസായിട്ട് ഷാഷാൽ അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്നു. നോക്കൂ നിങ്ങൾ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ്, ഈ ലോകത്തെല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ് ഈച്ച എന്ന് പറയുന്നത്. ആ ഈച്ച എന്ന് പറയുന്ന ആ സാധനം
തൂണിലും തുരുമ്പിലും അതേപോലെ തന്നെ മ്ലേച്ഛമായ സ്ഥലങ്ങളിലും അതേപോലെ ഭാഗങ്ങളിലൊക്കെ ഇരിക്കുകയും അതേപോലെ ഒരുപാട് രോഗങ്ങളെ പരത്തുകയും ചെയ്യുന്ന ഒരു സാധനമാണ്. അതിന്റെ മഹത്വത്തെക്കുറിച്ചൊന്നും കൂടുതൽ വയത് പറയേണ്ട ആവശ്യമില്ല. ആ സാധനം നമ്മുടെയൊക്കെ പാനീയങ്ങളിൽ വീണുകഴിഞ്ഞാൽ, ചായയിലോ ജ്യൂസിലോ അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും നമ്മൾ കുടിക്കുന്ന സാധനങ്ങളിലോ വീണുകഴിഞ്ഞാൽ ഒന്നുകൂടി മുക്കണം. അങ്ങനെ മുക്കിയിട്ട് പിന്നെ അതിനെ വലിച്ചെറിഞ്ഞ് കളയണം. എന്നിട്ട് ആ ജ്യൂസ്, ഈച്ച ജ്യൂസ് നമ്മെ കൊണ്ട് കുടിക്കാം, അല്ലെങ്കിൽ നമുക്ക് കുടിക്കാം, കുടിപ്പിക്കാം എന്ന് എഴുതി വച്ചിരിക്കുന്നു. ഇതിന് തെളിവായി പറയുന്നത് പല ഡോക്ടർമാരും കണ്ടുപിടിച്ചു അത്രേ ഈച്ചയെ ചായയിലോ ജ്യൂസിലോ മുക്കിയിട്ട് അത് എങ്ങനെയുണ്ടെന്നൊക്കെ പരിശോധിച്ചു. ആര് പരിശോധിച്ചു എന്നാ പറയുന്നത് നോക്കൂ നിങ്ങൾ. അപ്പൊ ഇത് പറയുകയും അതേപോലെ തന്നെ എഴുതുകയും ചെയ്ത ആളുകൾക്ക് ഈ പറഞ്ഞതിൽ വിശ്വാസമുണ്ടോ? ഇല്ലെന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം ഈ ഈച്ചയുടെ വിഷയം എന്റെ അനുഭവത്തിൽ ഞാൻ പല സ്ഥലങ്ങളിൽ നിന്നും, അതായത് ഇവിടുത്തല്ല കേരളത്തിന്റെ പുറത്തു നിന്ന്, സൗദി അറേബ്യ അതേപോലെ തന്നെ കുവൈത്ത് എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ചില ആളുകളുമായി സംസാരിക്കുകയുണ്ടായി. ഇന്നല്ല, അതല്ലെങ്കിൽ 1-2 വർഷം അല്ല, 4-5 വർഷങ്ങൾക്ക് മുൻപ് സൗദിയിൽ വെച്ചും ഒരു 1.5 വർഷങ്ങൾക്ക് മുൻപ് കുവൈത്തിൽ വെച്ചും അവരൊക്കെ പറയുന്നത് സംഭവം ശരിയാണ്. അതായത് ആരോടാ ചോദിച്ചെന്ന് കൂടി നോക്കണം. ശുദ്ധ സലഫികളായ ആളുകളോട്, അബൂ ഹുറൈറ എന്ന് കേൾക്കുമ്പോഴേക്ക് റളിയല്ലാഹു അൻഹു എന്ന് അത്തഹസിക്കുന്ന, ഇതെല്ലാം പുണ്യമുള്ളതാണ് ഒരു വേള സുന്നത്താണെന്ന് വിശ്വസിക്കുന്ന ആളുകളോടാണ് സംസാരിക്കുന്നത്. അവർ പറയുന്നത് അബൂ ഹുറൈറ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്, ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നതും ശരിയാണ്. നിങ്ങളത് ചെയ്യോ എന്ന് ചോദിച്ചപ്പോ ഇല്ല ഞാനത് കുടിക്കൂല. 2-3 കക്ഷികളോട് ഞാൻ സംസാരിച്ചപ്പോ നിങ്ങളുടെയൊക്കെ ചായയിലോ ജ്യൂസിലോ അത് വീണ് കഴിഞ്ഞാൽ നിങ്ങൾ കുടിക്കുമെന്ന് ചോദിച്ചപ്പോ ഇല്ല ഞങ്ങൾ കുടിക്കൂല. പക്ഷെ ഇങ്ങനെ അതൊരു ഇസ്ലാം കഥയായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നല്ല, അതായത് ഞാൻ ചെയ്യൂല, ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് നോക്കൂ നിങ്ങൾ. അപ്പൊ ഇതൊന്നും മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. ഇത് സുന്നത്താണെന്നും അതല്ലെങ്കിൽ ഇസ്ലാമാണെന്നൊക്കെ പാടിയും പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് തന്നെ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. സ്വന്തം ജീവിതത്തിലേക്ക് വരുമ്പോൾ ഞങ്ങളൊന്നും അത് തൊടൂല, ഞങ്ങൾക്കൊന്നും ഉപയോഗിക്കാൻ സാധ്യമല്ല. പിന്നെ ആരാ ചെയ്യേണ്ടത്? അയ്യുഹന്നാസായ കഴുതുകളോ? അയ്യുഹന്നാസായ ഒന്നും തിരിയാത്ത, അതല്ലെങ്കിൽ മതത്തെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാത്ത, പുരോഹിതന്മാർ പറയുന്നത് മുഴുവനും മണ്ണാക്ക് തൊടാതെ വിഴുങ്ങണമെന്ന് പറയുന്ന, അതല്ലെങ്കിൽ അങ്ങനെ വിഴുങ്ങുന്ന ഈ പാവം ജനങ്ങളാണോ ഇതെല്ലാം സ്വീകരിക്കേണ്ടത്? ഇത് പറയുന്ന, അതല്ലെങ്കിൽ ഇതിന്റെ മഹത്വത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന, ഇതിന് ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറയുന്ന ആളുകൾക്ക് ഇത് സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധ്യമല്ല. ഇതിനും വലിയ കപടത്തരം വേറെന്തുണ്ട്? അപ്പോൾ മദ്രസകളിൽ, ഉയർന്ന കലാലയങ്ങളിൽ, ഉയർന്ന യൂണിവേഴ്സിറ്റികളിൽ, അത് അറബ് രാജ്യമെന്നോ അതല്ലെങ്കിൽ അനറബ് രാജ്യമെന്നോ വ്യത്യാസമില്ലാതെ ലോകം മുഴുവനുമുള്ള മുസ്ലിം സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളിൽ പറയുന്നതാണിത്. അതേപോലെ നായയോട് പ്രത്യേകമായ ഒരു എതിർപ്പും എന്തോ ഒരു കുടിപ്പകയും നമ്മുടെ ഹദീസ് പണ്ഡിതന്മാർക്ക്, അതല്ലെങ്കിൽ അഹ്ലുൽ ഹദീസുകാർക്ക്, അതല്ലെങ്കിൽ അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്തുകാർക്ക് ഉണ്ട് എന്നത് തർക്കമില്ലാത്തൊരു കാര്യമാണ്. ആ നായയെ എത്രത്തോളം അകറ്റാൻ പറ്റുമോ അത്രത്തോളം അതിനെതിരെയുള്ള ഹദീസുകൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. നമ്മുടെ ബഹുമാന്യനായ മൗലവി കുറേ വർഷം മുൻപ് ഇതിനെക്കുറിച്ച് പ്രസംഗിക്കുകയും എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ പ്രസംഗത്തെ ചില ആളുകൾ നിരൂപണം നടത്തിയപ്പോൾ പറയുകയുണ്ടായത് ഞാൻ കേട്ടു, നായയുടെ മതഹാണ് ആ പ്രസംഗത്തിൽ മുഴുവനും അന്ന് അദ്ദേഹം പ്രസംഗിച്ചത്. അത് പിന്നെ എങ്ങനെ പറയാതിരിക്ക, കാരണം വർഗസ്നേഹം ഉണ്ടാകുമല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ് ചെയ്യുന്നത്. നോക്കൂ നിങ്ങൾ അതിനെക്കുറിച്ച് ഖുർആൻ എന്ത് പറയുന്നു, ഖുർആൻ എങ്ങനെയാണ് നായയെ കണ്ടത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്, പഠിക്കാവുന്നതാണ്. ഏതായാലും എന്താണ് അതിനെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്നത് എന്നും പരിശീലിക്കേണ്ടതുണ്ട്. ബുഖാരിയിൽ അൻ നബി തൊൽഹ, അബൂ തൊൽഹയിൽ നിന്ന് റിപ്പോർട്ട്. എന്താ പറയുന്നത്? അനിൻ നബിയി, നബിയിൽ നിന്നാണ് പറയുന്നത്. കാല, അദ്ദേഹം പറഞ്ഞു അത്രേ, ലാ തദ്ഖുലുൽ മലായികത്തു ബൈതൻ ഫീഹി കൽബുൻ വലാ സൂറത്തുൻ, നായയോ അതല്ലെങ്കിൽ ഫോട്ടോമോ ഉള്ള വീട്ടിൽ മലായികത്ത് പ്രവേശിക്കുകയില്ല. ബുഖാരിയുടെ 3322 ഹദീസായിട്ട് എഴുതി വച്ചിരിക്കുകയാണ്. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ടതാണിത്. നായയുള്ള വീട്ടിൽ മലായിക്കത്ത് പ്രവേശിക്കുകയില്ല, റഹ്മത്തിന്റെ മലായിക്കത്ത് എന്നാണ് സാധാരണ ആളുകൾ പറയുക. റഹ്മത്തിന്റെ മലായിക്കത്ത് പ്രവേശിക്കൂല, അതേപോലെ ഫോട്ടോകളുള്ള വീട്ടിൽ പ്രവേശിക്കൂല. നോക്കൂ നിങ്ങൾ, ഈ നായയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞതായി കാണുവാൻ സാധിക്കും. അതൊന്നും ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന വിഷയങ്ങളല്ലാത്തത് കൊണ്ട് ഞാൻ അത്രയും വിശാലമായൊന്നും ആ ഭാഗത്തിൽ കിടക്കുന്നില്ല. സൂറത്തുൽ കഹ്ഫ് എടുത്ത് നോക്കൂ. ആ സൂറത്തുൽ കഹ്ഫിൽ നായയെക്കുറിച്ച്, അസ്ഹാബുൽ കഹ്ഫിന്റെ കൂടെ ഗുഹാവാസികളുടെ കൂടെ നായയുണ്ടായിരുന്നു, ആ നായ കയ്യും നീട്ടി ആ ഗുഹാമുഖത്ത് ഇരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ പറഞ്ഞു. എന്തിനാണ് നായ? ഈ വിശ്വാസികളായ സ്വന്തം നാടും വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ സ്വന്തം നാട്ടിൽ നിൽക്കാൻ നിൽക്കുകയില്ല, ഇല്ലാതെയായപ്പോൾ എങ്ങോട്ടോ ഓടിപ്പോയി. ആ ഓടിപ്പോയ സമയത്ത് അവരുടെ കൂടെ ഒരു നായയുണ്ടായിരുന്നു. വ്യക്തമായ ഭാഷയിൽ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, എന്തിനാണ് ഈ നായ? അതേപോലെ തന്നെ ബുദ്ധിയും വിവേകവുമുള്ള ആളുകളൊക്കെയും കൃഷിക്ക് വേണ്ടി, വീടുകാവലിന് വേണ്ടി നായയെ ഉപയോഗിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? എന്തിനാ നായയെ തിരഞ്ഞെടുക്കാൻ കാരണം? അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽ എത്രയൊക്കെ വേറെ സാധനങ്ങളുണ്ട്, പൂച്ചയില്ലേ? എന്താരും പൂച്ചയെ തിരഞ്ഞെടുക്കാത്തത്? എന്താരും പൂച്ചയെ കാവൽ നിർത്താത്തത്? എന്താരും പൂച്ചയെ കൃഷിക്ക് കാവൽ നിർത്താത്തത്? അതല്ലെങ്കിൽ ആരെങ്കിലും കൂടെ പോകുമ്പോൾ പൂച്ചയെ കൊണ്ടുപോകാത്തത് എന്താണ്? വാസ്തവത്തിൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ പൂച്ചയ്ക്കും അതേപോലെ മറ്റ് ജീവികൾക്കൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത പടച്ചവൻ നായക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് നായയുടെ മൗലൂദോതുന്നതല്ല. അതുകൊണ്ടാണ് അസ്ഹാബുൽ കഹ്ഫ് നായയെ തെരഞ്ഞെടുത്തത്, വേറൊരു ജീവിയെ തെരഞ്ഞെടുക്കാതെ നായയെ തെരഞ്ഞെടുത്തത്. മാത്രമല്ല, നായയെ നമുക്ക് വേട്ടയായി ഉപയോഗിക്കാം, വേട്ടമൃഗമായി ഉപയോഗിക്കാം. അങ്ങനെ നായ വ്യക്തമായ ഭാഷയിൽ പഠിച്ചു, നായയെ നിങ്ങൾ അയച്ചുകൊണ്ട് നിങ്ങളിലേക്ക് അത് കൊണ്ടുവരുന്ന സാധനം നിങ്ങൾക്ക് ഭക്ഷിക്കാം എന്ന് പറഞ്ഞുകൊടുത്ത് വേട്ടമൃഗം വേട്ടമൃഗം എന്നാ എഴുതി വെച്ചത്. കാരണം മനസ്സ് സമ്മതിച്ചില്ല. ആ ഭാഗം പരിഭാഷപ്പെടുത്തിയവരുടെ, ഖുർആൻ പരിഭാഷ ഇറക്കിയ ആളുകൾക്ക് ആ ഭാഗത്ത് ഈ വേട്ടമൃഗം എന്ന് പറയുന്ന സാധനം ഏതാണ്? പൂച്ചയാണോ? അതല്ല കോഴിയാണോ? അതല്ല പോത്താണോ? കഴുതയാണോ? അതൊന്നും എഴുതി വെക്കേണ്ടതില്ലേ? വേട്ടമൃഗം, ഏത് വേട്ടമൃഗം? വേറൊരു മൃഗത്തെക്കുറിച്ചല്ല പഠിച്ചാൻ പറയും, നായയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ആ നായയെ നമ്മൾ അയക്കുകയും എന്നിട്ട് ഒരു മൃഗത്തെ കടിച്ചു കൊണ്ടുവരികയും ആ കൊണ്ടുവന്ന സാധനത്തെ നമുക്ക് ഭക്ഷിക്കാമെന്ന് വിശുദ്ധ ഖുർആൻ അനുവദിക്കുകയും ചെയ്യുന്നു. ഉണ്ടോ? നായ കടിച്ചു കൊണ്ടുവന്ന ഒരു സാധനം നമുക്ക് തിന്നാം, നമുക്ക് ഭക്ഷിക്കാം. പക്ഷേ നായ എന്ത് തന്നെ? നജസ് തന്നെ. നായയെ തൊടാൻ പാടില്ല. തൊട്ടുകഴിഞ്ഞാൽ പിന്നെ 7 പ്രാവശ്യം കഴുകണമെന്നാ ബുഖാരി എഴുതി വെച്ചിരിക്കുന്നത്. എങ്ങനെ 7 പ്രാവശ്യം കഴുകണം? വെറും 7 പ്രാവശ്യം അങ്ങനെ കഴുകിയാൽ പോരാ. ഊലാ കൊണ്ട ബിത്തുറാബ്, ഒന്നാ 1 പ്രാവശ്യം മണ്ണുകൊണ്ട് കഴുകണം, മണ്ണിട്ട് കലക്കി കഴുകണം, ബാക്കി 6 പ്രാവശ്യം വെള്ളം കൊണ്ടും കഴുകണം. എന്നാലേ അത് അതിന്റെ ആ മ്ലേച്ഛം മ്ലേച്ഛത ശുദ്ധമാകുകയും, അത്രത്തോളം മോശമായ സാധനമാണിത്. വേറൊരു സാധനത്തെക്കുറിച്ചും ഇങ്ങനെ എഴുതിയിച്ചില്ല. പന്നിയെ ഭക്ഷിക്കൽ ഹറാമാണെന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചു. ആ പന്നിയെ പോലും ഇങ്ങനെ പന്നി തൊട്ടുകഴിഞ്ഞാൽ 7 പ്രാവശ്യം കഴുകണം, അതിൽ 1 പ്രാവശ്യം മണ്ണുകൊണ്ട് കഴുകണമെന്ന് ഒരൊറ്റ ഫിഖ്ഹിന്റെ കിതാബിലും എഴുതി വെച്ചില്ല. അതേസമയത്ത് അസ്ഹാബുൽ കഹ്ഫിന്റെ നായയെക്കുറിച്ച് പഠിച്ചോണം പറഞ്ഞു, ഒരുപാട് പ്രാവശ്യം ആ പേര് ഉപയോഗിച്ചു. ഇതേപോലെ തന്നെ നായയെ നിങ്ങൾക്ക് വേട്ടമൃഗമായി ഉപയോഗിക്കാം, അത് പിടിച്ചുകൊണ്ടുവരുന്ന സാധനത്തെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഭക്ഷിക്കാം എന്നൊക്കെ എഴുതി വെച്ചു. ആ നായയെ എന്തുണ്ടാകാൻ പാടില്ല, മുസ്ലിം സമുദായം ഉപയോഗിക്കരുത് അവരുടെ കൃഷിക്കോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാവൽ നിൽക്കാനോ വീട് കാവൽ നിൽക്കാനോ ഒരു സുരക്ഷിതത്വത്തിന് ഉപയോഗിക്കാൻ പാടില്ല, അള്ളാഹു അനുവദിച്ചത് ഉപയോഗിക്കാൻ പാടില്ല എന്ന നിലയ്ക്ക് അത് അതിന് കത്തിവെച്ചു. ആ ഒരു അനുഗ്രഹം നമ്മൾ ആസ്വദിക്കുന്നതിന്റെ പേരിൽ അതിന് കത്തിവെച്ചു. മാത്രമല്ല, നമ്മൾ പോലീസുകാർ ഉദ്യോഗസ്ഥന്മാർ കേസ് പിടിക്കാൻ, ബോംബ് പിടിക്കാൻ, അതേപോലെ മറ്റ് മയക്കുമരുന്നുകളൊക്കെ കണ്ടുപിടിക്കാൻ നായയെ ഉപയോഗിക്കുന്നു. എന്താ കാരണം? ഈ നായക്ക് പ്രത്യേകത ഉള്ളതുകൊണ്ട് മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി ഇങ്ങനെയുള്ള സാധനങ്ങളെ പിടിക്കാനും പരിശീലിപ്പിച്ച് പോലീസ് നായ എന്ന് പറയുന്ന നായുണ്ടോ ലോകത്ത്? പോലീസ് നായ എന്ന് പറയുന്ന നായ ലോകത്തില്ല. പിന്നെയോ സാധാരണ ഒരു നായയെ പോലീസാക്കിയാണ്. ഇതേപോലെയുള്ള പരിശീലനങ്ങളിലൂടെ, അതല്ലെങ്കിൽ പോലീസ് നായ എന്ന് പറയുമ്പോൾ പോലീസുകാരെന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാത്തതുപോലെ തന്നെ, പോലീസുകാരൻ ജനിച്ചു വരുമ്പോൾ പോലീസുകാരനല്ലാത്തത് പോലെ തന്നെ, പോലീസ് നായ ജനിച്ചു വരുമ്പോൾ പോലീസ് നായയല്ല, സാധാരണ നായയാണ്. അതിന്റെ പരിശീലനങ്ങളും അതേപോലെ തന്നെ ഇങ്ങനെയൊക്കെ കൊടുത്തുകൊണ്ടാണ് അത് പോലീസ് നയാക്കുന്നത്. അത് ബോംബ് കണ്ടുപിടിക്കുന്നതും അതേപോലെ മയക്കുമരുന്ന് കണ്ടുപിടിക്കുന്നതും അതേപോലെ കൊലപാതകിയെ കണ്ടുപിടിക്കുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ ഇത് ഈ സ്ഥാനത്തൊരു പൂച്ചയെ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? പൂച്ച അതിന് യോഗ്യരല്ലാതുകൊണ്ടാണ്. വേറൊരു മൃഗത്തെ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു? അതിന് യോഗ്യതയില്ലാത്തത് കൊണ്ടാണ്.
അപ്പൊ ഇങ്ങനൊരു യോഗ്യത പടച്ചു തമ്പുരാൻ കാണിച്ചു തന്നു അസ്ഹാബുൽ കഹ്ഫിന്റെ ഗുഹാമുഖത്ത് ഇരുത്തിക്കൊണ്ടും ഒക്കെ. ഇനി ബാക്കി നിങ്ങൾ അങ്ങോട്ട് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു സാധനത്തെ ഉപയോഗിച്ചതുകൊണ്ട് നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ നേടാൻ സാധിക്കുമോ അത് മുഴുവൻ ഇല്ലായ്മ ചെയ്യുക, ഇല്ലായ്മ ചെയ്യലാണ് ഇത് നിരോധിച്ച ആളുകളുടെ ലക്ഷ്യം. കഴിഞ്ഞില്ല, അറേബ്യൻ രാജ്യങ്ങളിൽ അറബികളൊക്കെ നായെ കുട്ടികളെക്കാൾ സ്നേഹത്തിനാണ് ഒപ്പത്തും തോളിലൊക്കെ വെച്ച് വളർത്തുന്നത്. ഞാൻ അന്ന് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം ഇവിടെ നമ്മൾ ആ പഴഞ്ചൻ ശരിയത്തൊക്കെ കണ്ടിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ അഹ്സുന്നത്തുൽ ജമാഅത്തിന്റെ വിശ്വാസ പ്രകാരം നായ നജസാണ്, 7 പ്രാവശ്യം കഴുകണം, 1 പ്രാവശ്യം മണ്ണ് കൊണ്ടൊക്കെ കഴുകണം എന്ന പഠിച്ചു പോയ നമുക്ക് ഇവർ നായനെങ്ങനെ തോളിൽ വെച്ച് താലോലിക്കുന്നതും അതേപോലെ തന്നെ കുട്ടികളെക്കാൾ സ്നേഹത്തിൽ വളർത്തുന്നു കണ്ടപ്പോ പഠിച്ചു തമ്പുരാന് ഇവർ ഏത് മദഹബുകാരാണെന്ന് ഞാൻ അന്ന് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ മാലിക്കി മദഹബിൽ ശരിക്ക് അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൽ നിന്ന് വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാതെ വരുമ്പോൾ പിന്നെ എല്ലാം ചെന്ന് ചാടുക അബദ്ധത്തിലാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മാലിക്കി മദഹബിൽ നായയെ തിന്നാമെന്ന് വരെ എഴുതി വച്ചിരിക്കുന്നു. നായയെ തിന്നാമെന്ന് വരെ എഴുതി വച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ അതൊന്നും കിട്ടൂല, നമ്മൾ പറയുന്നില്ല, നമുക്ക് വാദമില്ല. പക്ഷേ ഖുർആൻ പറയുന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് വഴിതെറ്റിയപ്പോൾ പിന്നെ ഖുർആൻ വിരുദ്ധമായ അപകടത്തിൽ ചാടേണ്ടതെന്ന ഗതികേടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സുമഖ്സരി എന്ന് പറയുന്ന ഒരാൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മഹാപണ്ഡിതനാണ്, ഖുർആൻ വ്യാഖ്യാതാവാണ്. അയാൾ പറയുകയുണ്ടായി, തഅജ്ജബ്തു മിൻ ഹാദസ് സമാനി വഅഹീഹി ഫമാ അഹദും മിൻ അൽസുനിന്നാസി ഇസ്ലമു. ഈ കാലഘട്ടത്തെക്കുറിച്ച് ഞാൻ വളരെയധികം അത്ഭുതപ്പെടുന്നു. ഒരാളും മറ്റൊരാളുടെ നാവിൽ നിന്ന് ഒഴിവാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരാളും മറ്റൊരാളെ കുറ്റം പറയുന്നതിൽ നിന്ന് ഒരാളും ഒഴിവാകുന്നില്ല. എല്ലാവരും ഒരാളെ, അതല്ലെങ്കിൽ ഒരാൾ മറ്റാളെ കുറ്റം പറയുന്നു എന്ന് പറയാം. വഇൻ ഹാനഫിയൻ ഖുൽതു ഖാലൂ ബിഅന്നനി ഉബീഹു തിലാവഹു വശറാബുൽ മുഹറമു. ഞാൻ ഒരു ഹനഫി മദ്ഹബുകാരനാണെന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്നെക്കുറിച്ച് പറയും കള്ളുകുടിക്കൽ അനുവദനീയമാക്കുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ, തില എന്ന് പറയുന്ന ഒരു ലഹരി വസ്തു, ആ സാധനം ഏതാണ്ട് ലഹരി എത്തുന്നത് വരെയൊക്കെ കുടിക്കാമെന്നാണ് ഹനഫി മദ്ഹബിൽ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഹനഫി മദ്ഹബുകാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്നെ കുറിച്ച് എന്ത് പറയും? മറ്റു മദ്ഹബുകാരൊക്കെ എന്നെ കുറിച്ച് എന്ത് പറയും? ഇയാള് കള്ള് ഹലാലാക്കിയ ആളാണ് ആ പോണത് എന്ന് എന്നെ കുറിച്ച് പറയും. വഇൻ ശാഫിഇയൻ ഖുൽതു ഖാലൂ ബിഅന്നനി ഉബീഹു നികാഹൽ ബിന്തി വൽ ബിന്തു തഹ്റുമു. ഞാൻ ശാഫി മദ്ഹബുകാരനാണെന്ന് പറഞ്ഞാലോ ജനങ്ങൾ എന്നെ കുറിച്ച് പറയും ഇയാൾ കണ്ടോ ഇയാൾ ആള് പോക്കാൻ കേട്ടോ, എന്തേ ഇയാള് സ്വന്തം മോളെ തന്നെ കല്യാണം കഴിക്കാന്ന് പറയുന്ന ആളാണ് എന്ന് എന്നെ കുറിച്ച് പറയും. അതെങ്ങനെ? ശാഫി മദ്ഹബിൽ വ്യഭിചാരത്തിൽ ഉണ്ടായ തനിക്കുണ്ടായ മകളെ അയാൾക്ക് കല്യാണം കഴിക്കാമെന്ന് എഴുതി വെച്ചിരിക്കുന്നു. അപ്പൊ അതും പറ്റൂല. പിന്നെയോ, വൈൻ മാലിക്കിയൻ കുൽത്തു കാലൂ ബി അന്നനി ഉബീഹൂലഹും അഖിലൽ കിലാബി വഹും ഹുമു. ഞാൻ മാലിക്കി മദ്ഹബുകാരനാണെന്ന് പറഞ്ഞാൽ ആളുകൾ എന്നെ കുറിച്ച് പറയും ഇയാൾ നായനെ തിന്ന എന്ന് പറയുന്ന ആളാണ് എന്ന് എന്നെ കുറിച്ച് പറയും. അപ്പൊ ഞാൻ അവിടെ നിന്നിട്ട് കാര്യമില്ല, അവിടെയും എന്നെ ഞാൻ ആക്ഷേപിക്കപ്പെടും. ഇനി ഞാൻ ഹംബലി മദ്ഹബുകാരനാണെന്ന് പറഞ്ഞാലോ, അപ്പോൾ ഇവരെന്നെ കുറിച്ച് പറയും അള്ളാഹുവിന് കയ്യും കാലും ഒക്കെ ഉണ്ട് എന്ന് പറയുന്ന ആളാണ് എന്ന് എന്നെ കുറിച്ച് പറയും. അപ്പൊ ഞാൻ അതൊന്നുമല്ല, ഹനഫിയല്ല, ഷാഫിയല്ല, ഹംബലിയല്ല, മാലിക്കുമല്ല, ഇവിടെ ഒന്നും എനിക്ക് നിൽക്കാൻ പറ്റൂല എന്ന് പറയുന്നുണ്ട്. അപ്പോ എന്താ പറഞ്ഞതിന്റെ ചുരുക്കം? മാലിക്കി മദ്ഹബിൽ നായയെ തിന്നൽ അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചുരുക്കം. അപ്പോൾ ഇങ്ങനെ വിശുദ്ധ ഖുർആൻ അനുവദിച്ച കാര്യങ്ങളിൽ നിന്ന് ഒഴിവാകുക മൂലം ചെന്ന് ചാടിയത് ഇതിനേക്കാൾ വലിയ അബദ്ധത്തിലാണ്. കഴിഞ്ഞില്ല, നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, ഇതൊക്കെ എന്തിനു പറയുന്നു? വിശുദ്ധ ഇസ്ലാമിന്റെ ഭാഗങ്ങളായി ഉന്നത കലാലയങ്ങളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണിത്. 5 വയസ്സുള്ള കുട്ടി 1-ാം ക്ലാസ്സിലേക്ക് 7 മണിക്ക് അങ്ങോട്ട് പോവാം. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി 7 മണിക്കാണല്ലോ സാധാരണ നമ്മുടെ നാട്ടിലെ മദ്രസകളൊക്കെ പ്രവർത്തിക്കുന്നത്. എന്നിട്ടോ ആ മദ്രസയിലേക്ക് ചെന്നിട്ട് ഈ കുറുന്ന് ഹൃദയത്തിലേക്ക് തലയിലേക്ക് അടിച്ച് കയറ്റുകയാണ് എന്ത്? നബിയുടെ 20 ഉപ്പാപ്പമാരുടെ പേര്. അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാഷിമുൻ അബ്ദു മനാഫിൻ മുൻതസിബ് കുസൈകിലാബുൻ മുറത്തുൻ കഴബുൻ ലുഐ ഗാലിബ് ഫിഹ്ര മാലിക്കുൻ നദറുൻ ഉഹൈ തുടങ്ങിയിട്ട് 20 ഉപ്പാപ്പമാരുടെ പേര് 5 വയസ്സായ കുട്ടിയുടെ തലയിലേക്ക് അടിച്ച് കയറ്റുകയാണ്. ഈ 20 ഉപ്പമാപ്പമാരിൽ ഇവരുടെ വാദപ്രകാരം ഒരാൾ മുസ്ലിമുണ്ടോ? ഇല്ല, പച്ച കാഫിറും പച്ച മുസ്ലിക്കുമാണ്. എങ്കിൽ പിന്നെ ഇവരുടെ തന്നെ വാദപ്രകാരം പച്ച കാഫിറുകളും മുശ്രിക്കുകളുമായ ഈ 20 ഉപ്പാപ്പന്മാരായ റളിയല്ലാഹു അൻഹും അല്ലാത്ത ആളുകളുടെ പേര് ഈ അഞ്ചു വയസ്സായ കുട്ടിയുടെ തലയിലേക്ക് എന്തിനടിച്ചു കയറ്റണം? വെറുതെ, ഒരു കാര്യമില്ലാതെ. റസൂലിന് 20 ഉപ്പാപ്പന്മാർ പോയിട്ട് ഒരു ഉപ്പാന്റെ പേരെങ്കിലും വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ല. സ്വന്തം ഉപ്പാന്റെ പേര് പോലും വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ല. അത് നമുക്കതിന് ആവശ്യമില്ല. മുഹമ്മദ് നബി ആരാണെന്നും അദ്ദേഹത്തിൽ അർപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം എന്താണെന്നും ഒക്കെ വിശുദ്ധ ഖുർആൻ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചു തന്നു. എത്രയേ വേണ്ടതുള്ളൂ. മുഹമ്മദ് നബിയുടെ ബാപ്പ ആരായിരുന്നെന്നോ ബാപ്പായുടെ സ്വഭാവം എന്തായിരുന്നു ഇതൊന്നും അറിയേണ്ടെന്ന ബാധ്യത മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഉണ്ടായിരുന്നുവെങ്കിൽ വിശുദ്ധ ഖുർആൻ ഒഴിവാക്കുമായിരുന്നില്ല, അത് പറയുമായിരുന്നു. അപ്പോൾ ഒരു ഉപ്പായുടെ പേര് പോലും വിശുദ്ധ ഖുർആൻ പറയാതിരിക്കെ, പഠിപ്പിക്കാതിരിക്കെ, വിശദീകരിക്കാതിരിക്കെ 20 ഉപ്പാപ്പന്മാരുടെ പേര് ഈ 5 വയസ്സായ കുട്ടിയുടെ തലയിലേക്ക് എന്തിനടിച്ചു കയറ്റണം? ഈ സ്ഥാനത്തേക്ക് വേറെന്തെങ്കിലും ഉപകാരമുള്ളത് ഈ കുട്ടിക്ക് തന്നെ ഉപകാരമുള്ളത് പഠിപ്പിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ അതിനൊന്നും ഉത്തരല്ല. അപ്പോൾ ഇസ്ലാം കാര്യത്തിന്റെ ഭാഗങ്ങളായി പഠിപ്പിക്കുന്നതാണ്. ഇനി കഴിഞ്ഞില്ല. നമുക്കറിയാമല്ലോ മുആവിയ അതേപോലെ തന്നെ അലി ഇങ്ങനെയുള്ള അവരുടെ ഇടയിലുണ്ടായിരുന്ന പ്രശ്നങ്ങളും ഇതേപോലെ തന്നെ അവർ തമ്മിലുണ്ടായിരുന്ന വൈരാഗ്യങ്ങളും ഒക്കെ നമുക്കറിയാം. ഒരു കാരണവശാലും അലിയുടെ ബാപ്പയായ അബൂ താലിബ് ഒരിക്കലും എന്താകാൻ പാടില്ല, ഒരു നല്ല ആളായിട്ട് മുസ്ലിം സമുദായം അംഗീകരിക്കാൻ പാടില്ല. അതിനുവേണ്ടി ഷാച്ചാൽ അബൂ താലിബിനെ, അലിയിന്റെ ബാപ്പയെ, റസൂലുള്ളാഹിന്റെ പിതൃവിനെ മോശക്കാരനാക്കി. അലിയോട് തന്നെ എതിർപ്പും അതേപോലെ തന്നെ വെറുപ്പുമുള്ള മുആവിയ പക്ഷക്കാർ എന്തുകൂടി പറയിപ്പിച്ചു? ഇത്രേ പറയാൻ പറ്റിയുള്ളൂ, ഇത്രേ പറയിപ്പിക്കാൻ പറ്റിയുള്ളൂ. ഇതിനേക്കാൾ കൂടുതൽ പറയിപ്പിക്കാൻ പറ്റിയില്ല. അതായത് അബൂ താലിബിന്റെ അവസ്ഥ നല്ലതാണെന്നൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങളൊന്നും അങ്ങനൊന്നും കരുതണ്ട. നിങ്ങൾ അഭിപ്രായ പ്രകാരം മുഹമ്മദ് നബിക്ക് സംരക്ഷണം നൽകി അള്ളാഹിരിക്കാം. അതേപോലെ തന്നെ ശത്രുക്കളുടെ എല്ലാ ശല്യങ്ങളിൽ നിന്നും നിനക്ക് പരിപൂർണ സുരക്ഷിതത്വം ഞാൻ നൽകുമെന്ന് ഉറപ്പുകൊടുത്ത ആളായിരിക്കാം. മുഹമ്മദ് നബിയുടെ ഇടതും വലതുമായി നടന്ന ആളായിരിക്കാം. പക്ഷേ ആളത്ര നല്ല ആളൊന്നല്ല. ആള് സ്വർഗത്തിലേതായാലും പോകൂല, പിന്നെയോ അയാൾക്ക് നരകം തന്നെയേ. നരകം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നരകത്തിൽ മെതിയടി അണിയിക്കലാണത്ര. മെതിയടി എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി മലയാളീകരിച്ചാൽ ചെരുപ്പ്, സ്വർഗത്തിൽ തീക്കട്ട കൊണ്ടുള്ള ചെരുപ്പ്. അത് അബൂ താലിബിന് ഇങ്ങനെ അണിയിച്ചിട്ട് കൊണ്ടുവരുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഇത്ര ചെരേശിച്ചൊന്നല്ല. അതുകൊണ്ട് ആ ചെരുപ്പ്, തീക്കട്ട കൊണ്ടുള്ള ചെരുപ്പ് അണിയിച്ചു കഴിഞ്ഞാൽ തലച്ചോറിങ്ങനെ തിളക്കുമെന്ന് എഴുതി വെച്ചിരുന്നു ഷാച്ചാൽ ബുഖാരിയിൽ ഒന്നല്ല ഒരുപാട് സ്ഥലങ്ങളിൽ. തലച്ചോറിങ്ങനെ തിളക്കുന്ന രൂപത്തിൽ തീഖനൽ കൊണ്ടുള്ള ചെരുപ്പ് അണിയിക്കും. അപ്പൊ നരകത്തിൽ നിന്ന് ലൌലാ കുന്തു അന, ഞാനില്ലായിരുന്നുവെങ്കിൽ ഇതിനേക്കാളും അപ്പുറമായിരുന്നു എന്ന് റസൂൽ പറഞ്ഞു എന്നും എഴുതി വെച്ചിരിക്കുന്നു. ഞാനില്ലായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞാനുണ്ടായത് കൊണ്ടാണല്ലോ എനിക്കിങ്ങനെ സംരക്ഷണം നൽകിയത്. ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇതിനേക്കാൾ കടുപ്പം അദ്ദേഹത്തിന് സഹിക്കേണ്ടി വന്നിരുന്നു എന്ന് മുഹമ്മദ് നബി പറഞ്ഞു എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. നമുക്കത് വിശ്വസിക്കാൻ സാധ്യമല്ല. ഒരു ഉപകാരവുമില്ലാത്ത ഇത്രത്തോളം കാര്യങ്ങൾ ബുഖാരിയിലും മുസ്ലിമിലുമൊക്കെ വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ ഇസ്ലാമായി പഠിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം കാര്യം അഞ്ചായി ചുരുക്കിയതിലും ഗൌരവമുള്ള കാര്യങ്ങൾ പറയാതിരുന്നതിലും അത്ഭുതമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇനി ഇസ്ലാം എങ്ങനെ, ഇസ്ലാംകാരെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്നറിയോ? അതും അബൂ ഹുറൈറ പോലെയുള്ള ആളുകൾ ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ പഠിപ്പിക്കുന്നു. ബുനിയൽ ഇസ്ലാമു അലാ ഹംസിൻ, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാ വ ഇഖാമു സ്വലാത്തി വ ഈതാഉ സകാത്തി വ സൗമു റമദാൻ ഹജ്ജ് വ ഹജ്ജുൽ ബൈത് ഇൻ ഇസ്തതാഅ ഇലൈഹി സബീല. ബുഖാരിയും അല്ലാത്തവരൊക്കെ ഇങ്ങനെ തന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിന്റെ ഭാഷയനുസരിച്ച് ഖുർആനിൽ കളവ് പറഞ്ഞു കഴിഞ്ഞാൽ ഹദീസിൽ കളവ് പറഞ്ഞതുപോലെയാകില്ല. ഹദീസുകളിൽ കളവ് പറഞ്ഞു കഴിഞ്ഞാൽ കാലം കുറെ നടക്കാം, കാലം കുറെ വെച്ച് പിടിക്കാം. വിശുദ്ധ ഖുർആനിൽ കളവ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരടി അങ്ങോട്ട് നടക്കാൻ സാധ്യമല്ല എന്നത് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. മുഹമ്മദ് നബി ശുദ്ധനായ അറബിയാണെന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു. ഖുർആനും അങ്ങനെ തന്നെയാണ്. അങ്ങനത്തെ മുഹമ്മദ് നബിയുടെ വായിൽ നിന്ന് വരാൻ പാടില്ലാത്ത രൂപത്തിലൊരു ശൈലിയാണ് ഈ ബുനിയൽ ഇസ്ലാമു പഠിപ്പിച്ചതിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത്. അതെന്താ? ബുനിയൽ ഇസ്ലാമു അലാ ഹംസത്തിൻ എന്നായിരുന്നു മുഹമ്മദ് നബിയാണിത് പറയുന്നതെങ്കിൽ പറയേണ്ടിയിരുന്നത്. ബുനിയൽ ഇസ്ലാമു അലാ ഹംസത്തിൻ എന്നുള്ളടത്ത് ബുനിയൽ ഇസ്ലാമു അലാ ഹംസിൻ എന്നാണ്. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ അബദ്ധമാണ് ബോധ്യപ്പെട്ടപ്പോ പിന്നെ ചില ആളുകളൊക്കെ ഉരുളാൻ തുടങ്ങി. ഉരുണ്ട ആളുകളൊക്കെ രക്ഷപ്പെടാതെ ബുനിയൽ നീറ്റി പോലെ വന്നിട്ടുള്ളൂ. അപ്പോൾ ബുനിയൽ ഇസ്ലാമിന്റെ എടുപ്പ്, ഇസ്ലാം എന്ന് പറയുന്ന മഹാകെട്ടിടത്തിന്റെ എടുപ്പ് അഞ്ച് കാര്യങ്ങളിലാകുന്നു, അഞ്ച് തൂണുകളിലാകുന്നു. അപ്പോൾ അവിടെ ഒരു തെറ്റുണ്ടെന്ന് ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. അലാ ഹംസത്തിൻ എന്ന് പറയുന്നത് നമുക്കറിയാലോ വിശുദ്ധ ഖുർആന്റെ ഭാഷ അനുസരിച്ച് അർബഅത്തുൻ ഹുറും ഇന്ന ഇദ്ദത്തു ഷുഹൂരി ഇൻദല്ലാഹി 12 ഷഹ്റം ഫീ കിതാബില്ലാ, അല്ലാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 ആകുന്നു. അർബഅത്തുൻ ഹുറും അതിൽ 4 എണ്ണം പവിത്രതയുള്ളതാണ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അർബഅത്തുൻ ഹുറും എന്ന് പറഞ്ഞില്ല, അർബഅത്തുൻ ഹുറും എന്ന് പറഞ്ഞില്ല പറയാൻ പാടില്ല, അർബഅത്തുൻ ഹുറും എന്ന് തന്നെ പറയണം. ഇതേപോലെ തന്നെ അലാ അർബഅയിൻ എന്നൊന്നും പറയാൻ പാടില്ലാത്തതുപോലെ അലാ ഹംസിൻ എന്ന് പറയാൻ പാടില്ല, അലാ ഹംസത്തിൻ എന്ന് പറയണം നിയമപ്രകാരം. ഇനി എന്തൊക്കെയാണ് ഹംസത്ത്? ഹംസത്ത് നമ്മുടെ ഭാഷയിൽ, ഹദീസിലെ ഭാഷയിൽ അലാ ഹംസിൻ, ഈ ഹംസിൽ ഏതൊക്കെയാണത്? ഒന്ന്, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റാരാധ്യരില്ലെന്ന് അംഗീകരിക്കുക. വന്ന മുഹമ്മദൻ റസൂലുള്ളാഹ, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ ദൂതനാണെന്നും അംഗീകരിക്കുക. ഇതൊന്നായി. രണ്ടാമത്, ഇഖാമു സ്വലാത്ത്, നമസ്കാരം നിലനിർത്തുക. ഈത്താവു സക്കാത്ത്, സക്കാത്ത് കൊടുത്തു വിട്ടുക. സൗമു റമദാൻ, റമദാൻ മാസം നോമ്പ് അനുഷ്ഠിക്കുക. വഹജ്ജുൽ ബൈത്ത് ഇനസ്തതാ ഇലൈഹി സബീല, കഴിവുണ്ടെങ്കിൽ കഅബത്തിങ്കൽ ചെന്ന് ഹജ്ജ് ചെയ്യുക. ഇങ്ങനെ അഞ്ച് കാര്യമാണ്. സത്യത്തിൽ വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ നമ്പറിട്ടിട്ട് ഒരു ഇസ്ലാംകാരൻ കാണുകയില്ല. വിശുദ്ധ ഖുർആനിന്റെ നിയമം അനുസരിച്ചും അതിന്റെ ശൈലി അനുസരിച്ചും ഓരോ കാര്യങ്ങളും നമ്പറിട്ട് വിവരിക്കുക എന്നതും ഖുർആന്റെ ശൈലിയല്ല. 1, 2 എന്നിങ്ങനെ പറഞ്ഞിട്ട് എണ്ണേണ്ട ആവശ്യമില്ല. പക്ഷെ അങ്ങനെ എണ്ണുകയാണെങ്കിൽ, ഇസ്ലാംകാരും 5, 5 എന്ന് പറഞ്ഞ് എണ്ണുകയാണെങ്കിൽ, വിശുദ്ധ ഖുർആനിൽ 5 അല്ലുള്ളത്, അതിനേക്കാളും കൂടുതലുണ്ട്. എത്രത്തോളം കൂടുതലുണ്ടെന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ടും ഒരു സ്ഥലത്ത് 1, 9 കാര്യങ്ങളും വേറൊരു സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ ആർക്കും തർക്കമില്ലാത്തൊരു കാര്യമാണല്ലോ, ലോകത്ത് ഒരാളും തർക്കിക്കാത്തൊരു കാര്യമാണ് ഖുർആൻ ഇറങ്ങിയത്. ആദ്യമായിട്ട് ഇറങ്ങിയ ഭാഗം ഇഖ്റഉ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഉ വറബ്ബുകൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാലം യഅലം തുടങ്ങിയ ഭാഗങ്ങളാണ് എന്നതിൽ ഒരാൾക്കും തർക്കമില്ല. ഒരാൾക്കും തർക്കമില്ലാത്ത കാര്യത്തിൽ പിന്നെ തർക്കിക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സത്യം. അതിൽ പിന്നെ കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യമില്ല, എല്ലാവരും അംഗീകരിക്കുന്നു. ഇനി ആരും അംഗീകരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നിരക്ഷരരായ ഒരു വിഭാഗം ജനങ്ങളിലേക്ക് ഒരു ഗ്രന്ഥം ഇറങ്ങുമ്പോ ആ ഗ്രന്ഥം എന്താണ്, ആ ഗ്രന്ഥമെന്നല്ല എന്താണ് ഗ്രന്ഥമെന്ന് അറിയണമെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ തീർച്ചയായും എന്താണ് ഭാഷ എന്നും അതേപോലെ തന്നെ എന്താണ് ഗ്രന്ഥമെന്നും അക്ഷരം എന്താണെന്നൊക്കെ അറിയലും മനസ്സിലാക്കലും നിർബന്ധമാണ്, ഒരു തർക്കമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇഖ്റഉ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ്, സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ ഇനി വായിക്കുക. എല്ലാവർക്കും അറിയാമല്ലോ, വായിക്കണമെങ്കിൽ അക്ഷരം തിരിയണം, മനസ്സിലാക്കണമെന്ന് ആർക്കും എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇഖ്റഉ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഉ, വീണ്ടും ഇതേപോലത്തെ ഇത്തരം ശൈലിയിലുള്ള ഒരു ഭാഗം വിശുദ്ധ ഖുർആനിൽ വേറെ കാണുക സാധ്യമല്ല. ഒരു ഭാഗത്ത് തന്നെ ഇത്തരമൊരു വിഷയത്തെക്കുറിച്ച് ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കാര്യത്തെ നമുക്ക് വേറെ കാണുക സാധ്യമല്ല. ഇഖ്റഉ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഉ വറബ്ബുകൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച നാഥന്റെ നാമത്തിൽ നിന്ന് വായിക്കണം. അപ്പോൾ യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാത്ത നമുക്കെല്ലാവർക്കും അറിയാം, ഒരു കൊച്ചുകുട്ടിയെ എന്തിനാണ് നമ്മൾ ഇത്രയും ചെറു പ്രായത്ത് നമ്മൾ സ്കൂളിലും മദ്രസയിലും കൊണ്ടാക്കുന്നത്? എന്തിനാണ്? പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അക്ഷരം നേരത്തെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ കുട്ടിയെ സ്കൂളിലേക്കും മദ്രസയിലേക്കും കൊണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആധികാരികമായി അത് പഠിക്കുകയും എന്നിട്ട് ഇനി വരാൻ പോകുന്ന വിദ്യാഭ്യാസങ്ങളെ, ഉന്നത പദവികളെ നേരിടാൻ യോഗ്യനാക്കുക എന്നതാണ് വിദ്യാഭ്യാസിപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഒട്ടകത്തിന് എല്ലാവരും പറയാറുണ്ട്, ഒട്ടകത്തിന്റെ മൂക്ക് കയറി പിടിക്കാൻ മാത്രമുള്ള യോഗ്യതയായിരുന്നു അറബികൾക്കുണ്ടായിരുന്നത്. ശരിയാൻ അതുണ്ടായിരുന്നു എന്നൊക്കെ സംശയം. അത്രക്കും സംസ്കാര ശൂന്യരായ ആളുകളുടെ മുന്നിലേക്കൊരു ഗ്രന്ഥം ഇറങ്ങുമ്പോ
ആ ഗ്രന്ഥത്തെ പരിചയപ്പെടുത്തുന്ന അത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു മുഅല്ലിമായി മുഹമ്മദ് നബി അല്ലാഹു നിയോഗിച്ചു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം. മുഹമ്മദ് നബിയെ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ ഇതാ നിശ്ചയിച്ചിരിക്കുന്നു. എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? യുഅല്ലിമുഹുൽ കിതാബ, ഗ്രന്ഥം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അതേപോലെ തന്നെ ആ ഗ്രന്ഥത്തിന്റെ നാനാഭാഗങ്ങൾ, അതിലെ ഹിക്മത്തുകൾ, അതും പഠിപ്പിച്ചു കൊടുക്കുന്നു. വയുസക്കീഹിം, സംസ്കരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാ മുഹമ്മദ് നബി നമുക്ക് ലഭിച്ചിട്ടില്ലാത്ത, നമുക്ക് ലഭിക്കേണ്ടതില്ലാത്തൊരു കാര്യമാണത്. കാരണം സംസ്കാരശൂന്യരായ ആ ആളുകൾക്ക് തസ്കിയത്ത് കൂടി ആവശ്യമായിരുന്നു. അപ്പോൾ അങ്ങനെ തസ്കിയത്തൊക്കെ നടത്തണമെങ്കിൽ എന്ത് വേണം? ആദ്യമായി വിവരമുണ്ടാകണം, വിവരം പഠിപ്പിക്കണം. നാം എല്ലാവരും നേരത്തെ പറഞ്ഞ ഹദീസുകളിലൊക്കെ വിദ്യാഭ്യാസത്തിന് എത്രത്തോളം അതിനെ തരം താഴ്ത്താൻ പറ്റുമോ അത്രത്തോളം തരം താഴ്ത്തിയിട്ടുണ്ട്. ലാ തുഅല്ലിമൂനഹുന്നൽ കിതാബത്ത വഅല്ലിമൂഹുന്ന സൂറത്തുന്നൂർ. സ്ത്രീകൾക്ക് നിങ്ങൾ എഴുത്തും വായനയും പഠിപ്പിക്കാൻ പാടില്ല, അവർക്ക് നിങ്ങൾ സൂറത്തുന്നൂർ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് ഹദീസുണ്ടാക്കി. അതേപോലെ തന്നെ ഈ അടുത്ത കാലം വരെ നമ്മുടെ മദ്രസകളിൽ പരീക്ഷ നടക്കുന്ന സമയത്ത് ആൺകുട്ടികൾക്ക് മാത്രമേ എഴുത്ത് പരീക്ഷ ഉണ്ടായിരുന്നുള്ളൂ. എഴുത്ത് പരീക്ഷ പെൺകുട്ടികൾക്കോ, അവർക്ക് എഴുത്ത് പരീക്ഷയല്ല, ചോദ്യപരീക്ഷ. മുഫത്തിഷ് വന്നങ്ങനെ ഇരിക്കും, എന്നിട്ട് വന്നിട്ട് ഓരോ കുട്ടിയെ വിളിച്ചു ഒന്നസ്കാരത്തിന് ഫർദത്രേ, ഉദൂന്റെ ഫർദത്രേ, അതേപോലെ തന്നെ കുളിയുടെ ഫർദ, ഇതൊക്കെ ഇങ്ങനെ ചോദിക്കലാണ്. എന്താ കാരണം? എഴുത്ത് പഠിപ്പിച്ചാൽ വേറെ ബുദ്ധിമുട്ടുണ്ട്. എന്താ ബുദ്ധിമുട്ട്? പ്രേമലേഖനം എഴുതിപ്പോകും. ആ സമയത്താണ് അത്ര നമ്മുടെ പന്നിയെങ്കരയിൽ രവി എന്ന് പറയുന്ന ഒരു ചങ്ങാതി സുലൈഖ എന്ന് പറയുന്ന ഒരു പെണ്ണിനെ കൊന്നുവത്ത. അന്ന് മുസ്ലിംമാർ പാട്ടുണ്ടാക്കി, നമ്മുടെ സുലൈഖ എന്ന് പറയുന്ന പെൺകുട്ടി രവി എന്ന് പറയുന്ന ചങ്ങാതിക്ക് ഒരുപാട് എഴുത്തയച്ചില്ലേ? അങ്ങനെ എഴുതിയിട്ട് പ്രേമം മുത്തിലേ? അങ്ങനെ ആ പ്രേമം കൊലയിൽ കലാശിച്ചില്ലേ? ഫഹൽ ദാക്ക, അതല്ലയോ ഇല്ലാ മിൻ സുറൂറിൽ കിതാബത്തി, എഴുത്ത് പഠിപ്പിച്ചതിന്റെ ഷെറല്ലയോ, നാശമല്ലയോ എന്ന് ചോദിച്ചു. അപ്പൊ ചെരുപ്പ് ഇത്തിരി നീളം കൂടുതലാണ്, എന്താ ചെയ്യാ? ബുദ്ധിയുള്ളവരെന്ത് ചെയ്യും? ചെരുപ്പ് മുറിക്കും. കാലാരെങ്കിലും മുറിക്കോ? അപ്പോൾ ചെരുപ്പ് കാലിനൊത്ത് ചെരുപ്പ് മുറിക്കുന്നതിന് പകരം ചെരുപ്പിനൊത്ത് കാല് മുറിക്കുന്ന സ്ഥിതി വിശേഷം ഉണ്ടായി, അല്ലെങ്കിൽ ഉണ്ടാക്കി. എന്താ അതിലെ കുതന്ത്രം? നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ പുരോഹിതന്മാർക്ക് ഇത്തരത്തിൽ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. പൌരോഹിത്യം ഒരു കാലത്തും തകരാൻ പാടില്ല എന്നതാണ് അവരുടെ ആഗ്രഹം. ഒരു കാലത്തും തകരാൻ പാടില്ല. പ്രത്യേകിച്ച് ചൂഷണം ചെയ്യാൻ പറ്റിയ ഒരു വർഗം പുരുഷന്മാരെക്കാൾ വലുത് സ്ത്രീകളാണ്. സ്ത്രീ സമൂഹം ചൂഷണം ചെയ്യപ്പെടുന്നത് പോലെ ലോകത്തൊരാളും ചൂഷണം ചെയ്യപ്പെടുകയില്ല. അപ്പോൾ ആ പൌരോഹിത്യത്തിന് ഒരു കാരണവശാലും കളങ്കമേൽക്കരുതെന്ന നിർബന്ധ ബുദ്ധിയുള്ളവർ ആ പൌരോഹിത്യത്തിന് തടയിട്ടുകൊണ്ട് സ്ത്രീ സമൂഹത്തെ അങ്ങോട്ട് നാശാക്കി, ബഹിഷ്കരിച്ചു വിദ്യാഭ്യാസത്തിൽ നിന്ന് പോലും. നോക്കൂ, നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കരുതെന്നും മലയാളം തന്നെ പഠിക്കരുതെന്നും എഴുത്തും വായന പഠിപ്പിക്കരുതെന്നും പറഞ്ഞിരുന്നവർ അന്ന് പറഞ്ഞത് ആത്മാർത്ഥതയോടുകൂടിയായിരുന്നോ? അല്ല. പിന്നെയോ അങ്ങനെ പ്രസംഗിച്ച് നടന്നിരുന്ന ആളുകളുടെ മക്കൾ അന്ന് വിയേക്ക് പഠിച്ചിരുന്നു എന്നുള്ളതാണ് വേറെ രസം. അന്ന് ഇംഗ്ലീഷിലും അതേപോലെ തന്നെ മറ്റ് പല വിദ്യാഭ്യാസങ്ങളിലും ഭാഷകളിലും നൈപുണ്യം നേടാൻ അവർ ശ്രമിച്ചിരുന്നു, അതല്ലെങ്കിൽ അവരുടെ സാഹചര്യം അവർ ഒരുക്കിക്കൊടുത്തിരുന്നു. അപ്പോൾ സ്വന്തം കുടുംബത്തിന്റെ കാര്യം ഭദ്രമാക്കി, എന്നിട്ട് സമുദായത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു സ്ത്രീകൾക്ക് എഴുത്തും വായനയും പഠിപ്പിക്കാൻ പാടില്ല. അതാരാ പറഞ്ഞത്? മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. ലാ തുഅല്ലിമൂനഹുന്നൽ കിതാബത്ത, സ്ത്രീകൾക്ക് നിങ്ങൾ എഴുത്തും വായനയും പഠിപ്പിക്കരുത്. വാല്യമുഹുന്ന സൂറത്തുന്നൂർ പഠിപ്പിക്കുക, അതെങ്ങനെ? കാണാതെ പഠിപ്പിക്കുക, അർത്ഥം പഠിപ്പിക്കലല്ല. അപ്പൊ ഇത്രത്തോളം തരം താഴ്ത്തി. അപ്പോ ഒരു കാരണവശാലും ഒരു സമുദായം, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്, ഒരൊറ്റ സമുദായത്തിനും നിലനിൽപ്പില്ല വിദ്യാഭ്യാസമില്ലാതെ. തർക്കമില്ലാത്തൊരു കാര്യമാണത്. ഒരാളും തർക്കിച്ചിട്ട് കാര്യവുമില്ല. ഒരു സംഘടനക്ക്, ഏറ്റവും ചുരുങ്ങിയതൊരു സംഘടനക്ക് വളർച്ചയും അതേപോലെ തന്നെ ഉയർച്ചയും വേണമെങ്കിൽ വിദ്യാഭ്യാസമുള്ളവർ, യോഗ്യതയുള്ളവർ അതിലുണ്ടാകണം. ആ സംഘടനയെ നയിക്കാൻ, ആ സമുദായത്തിന് നേതൃത്വം നൽകാൻ കഴിവുള്ള, തന്റെ ഇടമുള്ള ആളുകൾ ഉണ്ടായാൽ മാത്രമേ ഒരു സംഘടനയോ ഒരു സമുദായമോ മുന്നോട്ടു പോകുകയുള്ളൂ.
സാമ്പത്തിക ശേഷിയില്ലാത്ത ആളുകൾക്ക് ഉയർച്ചയും വളർച്ചയും ഉണ്ടാകും. സാമ്പത്തിക ശേഷിയില്ലാത്ത സംഘടനക്കും മതക്കാർക്കും ഉയർച്ചയും വളർച്ചയും ഉണ്ടാകും. പക്ഷേ വിദ്യാഭ്യാസപരമായി പുരോഗതിയില്ലാത്ത ഒരാളും വിജയിക്കുക സാധ്യമല്ല. എന്തുകൊണ്ട്? അവരെ നയിക്കുന്നത് വിദ്യാഭ്യാസമാണ്. നമുക്കറിയാമല്ലോ ഗൾഫ് രാജ്യങ്ങൾ 100% മുസ്ലിംകൾക്ക് മുസ്ലിമീങ്ങളുള്ള അറേബ്യൻ രാജ്യങ്ങളിൽ, ഞാനൊരു വർഗീയ ചിന്താഗതിയോടുകൂടിയല്ല ഞാൻ ഈ സംസാരിക്കുന്നത്, ആ ശൈലികൾക്ക് നാം പരിപൂർണമായും എതിരാണെന്ന് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നതുകൂടി ഞാൻ പറയുന്നു, പരിപൂർണ മുസ്ലിം സമുദായത്തിനെ പ്രത്യേകം എതിർത്തിയുള്ള ആ ഗൾഫ് രാജ്യങ്ങളിൽ ഉന്നത കലാലയങ്ങളിലും ഉന്നത ജോലികളിലും ആരാണുള്ളത്? മുസ്ലിമീങ്ങളല്ല, ക്രൈസ്തവര്, ജൂതന്മാര്, ഇതേപോലെ തന്നെ മറ്റു പല ജാതിക്കാരും മതക്കാരും. എന്തുകൊണ്ട്? മുസ്ലിം സമുദായം വിദ്യാഭ്യാസപരമായി ഒരു കാരണവശാലും ഇത്രയും കാലമായി പുരോഗതി പ്രാപിച്ചില്ല. അതിന് ഒരു പരിധിവരെ എന്നല്ല, ഒരു 90% ഉത്തരവാദിത്വം ആർക്കാണെന്ന് ചോദിച്ചാൽ പുരോഹിതന്മാർക്കാണ്, നമ്മുടെ സമുദായത്തിൽ കഴിഞ്ഞുപോയ പണ്ഡിതന്മാർക്കാണ്. തെക്കൻ കേരളത്തിൽ പുരോഹിതന്മാരുടെ വലയെറിഞ്ഞപ്പോൾ വല്ലാതെ വീശിയില്ല. അതുകൊണ്ടാണ് നമ്മളെക്കാൾ മുമ്പ് അവിടെ എഞ്ചിനീയർമാരും ഡോക്ടർമാരും പ്രൊഫസർമാരൊക്കെ ഉണ്ടായത് കാലങ്ങൾക്ക് കുറെ മുമ്പ്. പക്ഷെ അതേസമയത്ത് നമ്മുടെ ഈ രാജ്യങ്ങൾക്ക്, നമ്മുടെ മലബാർ പ്രദേശത്ത് ഒരു മുസ്ലിം ഒരു എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ആവുന്നത് കാലം കുറെ കഴിഞ്ഞിട്ടാ. കാരണം ഇതൊന്നും ആവശ്യമില്ല. നമുക്കെന്തേ ആവശ്യമുള്ളൂ? നിസ്കാരം നോമ്പ്, നിസ്കാരം നോമ്പ്, ഇത് മാത്രമേ ആവശ്യമുള്ളൂ, വേറൊന്നും ആവശ്യമില്ലെന്ന് പഠിപ്പിച്ചു. ഇസ്ലാം കാര്യത്തിലോ അത് ഉൾപ്പെടുത്തിയില്ല. പടച്ചതമ്പുരാൻ അവന്റെ ഗ്രന്ഥം ഇറക്കിയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള സമയത്ത് നമസ്കാരത്തെക്കുറിച്ച് പറയണം, നോമ്പിനെക്കുറിച്ച് പറയണം, സക്കാത്തിനെക്കുറിച്ച് പറയണം. പക്ഷേ എന്താണ് സക്കാത്ത് എന്ന തലയിലേക്ക് കയറാൻ, എങ്ങനെയാണ് നമസ്കാരമെന്ന് മനസ്സിലാക്കാൻ, എങ്ങനെയാണ് ഹജ്ജ് എന്നും അതേപോലെ പരോപകാരപരമായ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ ആദ്യമായി ഫിറ്റ് ചെയ്യേണ്ടത് ഇഖ്റായി വായിക്കണം, വായിക്കാൻ പഠിക്കണം, എഴുതാൻ പഠിക്കണം. അല്ലദി അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച നാഥൻ എന്നൊക്കെ പറഞ്ഞപ്പോ വ്യക്തമായി പഠിപ്പിച്ചു വിദ്യാഭ്യാസം ആവശ്യമാണ്. ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസത്തെക്കുറിച്ചാണോ പുരോഹിതന്മാർ പിടിച്ചു കയറിയതല്ല, ഒരൊറ്റ വിദ്യാഭ്യാസവും പാടില്ല എന്നാണ്. അറബി പോലും അങ്ങനെ അത്ര രൂപത്തിലായി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിന്റെ ശൈലി അനുസരിച്ച് ഒന്നാമത്തെ ഇസ്ലാം കാര്യം ഏത് തന്നെയാകണം? ഇഖ്റഇ എന്ന് പറയുന്നത് തന്നെയാകണം. കാരണം ആദ്യം പറയുന്ന വാക്കിന് വലിയ സ്ഥാനമുണ്ട് എന്ന് ആർക്കും തർക്കമില്ല. ആ വളരെ സ്ഥാനത്തോടുകൂടി കാണേണ്ടുന്ന സ്ഥാനമായ കാര്യമായി ഇഖ്റഇ എന്ന് പഠിച്ചവനും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നാമത്തെ കാര്യം അതാകണമെന്ന് വ്യക്തമായി പഠിപ്പിച്ചു വിശുദ്ധ ഖുർആൻ അമ്പ്രദാതെ തന്നെ മനസ്സിലാക്കാൻ പാകത്തിൽ. പിന്നീട് സൂറത്തുൽ ബക്കറയിൽ 177 ആയത്ത് മുതൽ അങ്ങോട്ട് നീട്ടി പഠിപ്പിച്ചിരിക്കുന്നു തുടർച്ചയായിട്ട് 9 കാര്യങ്ങൾ. ഏതൊക്കെയാണത് നോക്കൂ നിങ്ങൾ. വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്, ഒന്ന്, അള്ളാഹു അല്ലാതെ ആരാധ്യനില്ലെന്ന് അംഗീകരിക്കുക, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണെന്ന് മനസ്സിലാക്കുക. ഇതാണ് ഹദീസിലെ ഒന്നാമത്തെ ഇസ്ലാം കാര്യം. രണ്ടാമത്തേത് നമസ്കാരം, മൂന്നാമത്തേത് സക്കാത്ത്, നാലാമത്തേത് നോമ്പ്, അഞ്ചാമത്തേത് ഹജ്ജ്. ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലെ, അതല്ലെങ്കിൽ അഹ്ലുൽ ഹദീസിലെ ഖുർആൻ അല്ലാത്ത എല്ലാവർക്കുമുള്ള ഇസ്ലാം കാര്യം ഇതാണ്. ഖുർആൻ അനുസരിച്ചുള്ള ഇസ്ലാം കാര്യം പഠിച്ചോൻ ആദ്യമായി തുടങ്ങുന്നത് ഇത്രയും നേരം ഞാൻ പറഞ്ഞിട്ടുള്ള ഇഖ്റഉ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ് എന്നത് മുതൽ. ഇനി അടുത്തത് തുടങ്ങുന്നത് വിശുദ്ധ ഖുർആൻ 2:177 മുതൽ. ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബല അൽ മശ്രിഖ് വൽ മഗ്രിബ്. വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ കിഴക്കോട്ടോ മുഖം തിരിക്കുക എന്നതല്ല പുണ്യം. എങ്ങോട്ട് മുഖം തിരിച്ചാലും എങ്ങോട്ട് നിങ്ങൾ തിരിഞ്ഞാലും അവിടെ ഒക്കെ എന്തുണ്ട്? പടച്ചവൻ അവിടെയുണ്ട് എന്നൊക്കെ വേറെ സ്ഥലത്ത് പറഞ്ഞു. അപ്പൊ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് തിരിയുക എന്നതല്ല പുണ്യം. വലാക്കിന്നൽ ബിർറ, ഗുണവാൻ, ഗുണം ചെയ്യുന്നവൻ, മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികത്തി വൽ കിതാബി വൻ നബിയീൻ, അല്ലാഹുവിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, മലക്കുകളിൽ വിശ്വസിക്കുക, ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക, പ്രവാചകന്മാരിൽ വിശ്വസിക്കുക, ഇത് ചെയ്യുന്നവരാണ്. ഇനിയും വിശദമായി പറയുന്നുണ്ട്. എന്താ ഇവിടെ പറയുന്നവർ? ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മൻ ആമന ബില്ലാഹി, അല്ലാഹുവിൽ വിശ്വസിക്കുക. എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? വിശാലമായി ഞാൻ പറയാൻ ശ്രമിക്കുന്നില്ല. ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത്. അല്ലാഹു എന്ന് പറയുന്ന തന്റെ വ്യക്തമായും സ്പഷ്ടമായും തന്റെ കണ്ണുകൊണ്ട് കാണാത്ത, എന്നാൽ താൻ എവിടേക്ക് നോക്കിയാലും കാണുന്ന, അങ്ങനത്തെ ഒരു ശക്തി. കാരണം നമ്മെ നാം ആക്കി മാറ്റിയിട്ടുള്ള ആ ശക്തി കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമേ മനുഷ്യന് വിശ്വസിക്കൂ എന്ന് വന്നാൽ അതൊരിക്കലും ബുദ്ധിപരമല്ല. രണ്ട് മനുഷ്യർ, ഒരാളുടെ ശരീരം കീറിയപ്പോൾ ഹൃദയം കണ്ടു. അപ്പൊ അയാൾ പറയുന്നു, എനിക്ക് ഹൃദയമുണ്ട്, എന്റെ ഹൃദയം ഞാൻ കണ്ടു, അല്ലെങ്കിൽ ഈ കീറിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു എന്നൊക്കെ പറയും. വേറൊരാൾ പറയാണ്, എനിക്ക് ഹൃദയമല്ല. ഒരാളോട് നമ്മൾ പറയാം, നിനക്ക് ഹൃദയമില്ലടോ. അല്ല, എനിക്ക് ഹൃദയമുണ്ട്. എങ്ങനെയാണ് മനസ്സിലായത്? ഇയാൾക്ക് ഹൃദയമുണ്ട്, ഇയാൾക്ക് ഹൃദയമുണ്ട്, നിനക്ക് ഹൃദയം ഉണ്ടായിക്കൊണ്ടോ. അയാൾ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല എന്ന നിലക്ക് ഇയാൾക്ക് ഹൃദയമില്ല എന്ന് ഇയാൾ പറയൂ. അതേപോലെ മനുഷ്യ ശരീരത്തിൽ, ഇതിപ്പോ ഹൃദയം എന്ന് പറയുന്ന ഉള്ളിലാന്ന് പറയാം. അതേസമയം എല്ലാവർക്കും, മറ്റുള്ള എല്ലാവർക്കും കാണാൻ പറ്റുന്നതും എന്നാൽ ഇയാൾക്ക് കാണാൻ പറ്റാത്തതുമായ ഭാഗങ്ങൾ മനുഷ്യ ശരീരത്തിലുണ്ട്. ആ ഭാഗമൊന്നും ഇല്ല, ഇയാൾ കാണാത്തത് കൊണ്ട് ഇല്ല എന്ന് ഇയാൾ പറയോ? ഒരാളും പറയില്ല. അപ്പൊ അതൊരു വിഷയമാണ്. പിന്നെയോ, നമ്മെ നാമാക്കി മാറ്റുന്നത് അതേപോലെ തന്നെ നമുക്ക് ഏതവസ്ഥയിലും സ്ഥൈര്യവും ധൈര്യവും നൽകുന്ന ഒരു സൃഷ്ടാവ്, ഒരു ശക്തി. ആ ശക്തി തന്നെയാണ് ഈ ഭൂലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത്, നമ്മിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നത്. ഐനമാക്കും തും ഉഹുവമാക്കും, നിങ്ങൾ എവിടെയാണെങ്കിലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഉഹുവമാക്കും ഐനമാക്കും തും, നിങ്ങൾ എവിടെയാണെങ്കിലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ആ ശക്തി. നോക്കൂ, നിങ്ങൾ ഏതെല്ലാം എന്തെല്ലാം പരിതസ്ഥിതികളിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാം ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ സമയത്തൊക്കെ നമ്മെ പിടിച്ചു നിർത്തുന്ന ഒരു ശക്തി ഏതാണ്? നമ്മുടെ ദൈവം, നമ്മുടെ ഈശ്വരൻ അള്ളാഹു എന്ന് പറയുന്ന ആ മഹാശക്തി തന്നെയാണ് നമ്മെ പിടിച്ചു നിർത്തുന്നത്. മനുഷ്യൻ സ്വന്തമായി ഒരു കയർ ചെലവാക്കി, ഒരു കയറിന്റെ കഷ്ടം ചെലവാക്കിയിട്ട് സ്വന്തം ജീവൻ നശിപ്പിക്കുന്ന രൂപത്തിൽ, അതല്ലെങ്കിൽ ഒരൽപ്പം വിഷം കുടിച്ച് ജീവിതം അവസാനിപ്പിക്കുന്ന രൂപത്തിൽ ഇങ്ങനെ ഏതെല്ലാം ഘട്ടങ്ങൾ നമ്മൾക്ക് വന്നു. ഈ സമയത്തൊക്കെ നമ്മെ പിടിച്ചു നിർത്തിയത് അള്ളാഹു എന്ന് പറയുന്ന ഒരു ശക്തിയാണ്. ഒരിക്കലും നീ പകരണ്ട, നീ മുന്നോട്ട് പോയിക്കോളൂ, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു സമാധാനം, ആ ഒരു ആശ്വാസമാണ് നമ്മെ പിടിച്ചു നിർത്തിയത്, ആ ഒരു മഹാശക്തി. അപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്നവരും ഇത് കേൾക്കുന്ന ആളുകളൊന്നും നിരീശ്വരവാദികളല്ലാത്തതുകൊണ്ട് ആ ഭാഗത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ടയില്ല. അള്ളാഹു എന്ന് പറയുന്ന ആ മഹാശക്തിയിലുള്ള വിശ്വാസം. അതേപോലെ തന്നെ യൗമിൽ ആഖിർ, ഒരു മനുഷ്യൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെയും, നന്മയാകട്ടെ തിന്മയാകട്ടെ, അതിനെക്കുറിച്ച് വ്യക്തമായും വിശദീകരിക്കുന്ന, നന്മകളാണെങ്കിൽ അതിന് പ്രതിഫലം നൽകപ്പെടുന്ന, തിന്മയാണെങ്കിൽ അതിന് വ്യക്തമായും സ്പഷ്ടമായും ശിക്ഷ നൽകുന്ന ഒരു വേദിയുണ്ട്, യൗമുൽ ആഖിർ എന്ന് പറയുന്ന ആ ദിവസം, യൗമുൽ ഖിയാമ, യൗമുദ്ദീൻ എന്നൊക്കെ വ്യത്യസ്തമായ ശൈലിയിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ആ ദിവസം. അതും ആവശ്യമാണ്, നമുക്ക് അറിയാം, മനുഷ്യരുടെ ബുദ്ധി പറയുന്നു അങ്ങനൊരു വേദി ആവശ്യമാണ്. എന്തുകൊണ്ട്? ഇവിടെ കച്ചപ്പെടുന്ന ആളുകൾ, ഈ കച്ചപ്പെടുന്ന ആളുകളും അതേപോലെ തന്നെ സുഖലോലുപന്മാരായി ജീവിക്കുന്ന ആളുകളും എല്ലാവരും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. ആരും ഇവിടെ നേരത്തെ വന്നിട്ടില്ല. എല്ലാവരും ഒരു ദിവസം പ്രസവിച്ചവരെ തന്നെ രണ്ട് തട്ടിലായി. ഒന്ന് പട്ടിണിപ്പാവങ്ങൾ, മറ്റൊന്ന് വലിയ പണക്കാർ. ഈ ആളുകളും അള്ളാഹുവിനെ ആരാധിക്കുന്നു, അവന്റെ നിയമങ്ങളെ വകവെക്കുന്നു, അതെല്ലാം ജീവിതത്തിൽ പകർത്തുന്നു. അവർക്ക് പട്ടിണിയാണ്, ബുദ്ധിമുട്ടാണ്. അതേസമയം ഇതേപോലെ ഒരു ദൈവത്തെ ആരാധിക്കുകയും അംഗീകരിക്കുകയും അവന്റെ നിയമങ്ങളെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ഇത്രയും ഇപ്പുറത്തുള്ള ആളുകൾ വലിയ പണക്കാരാണ്. അപ്പോൾ ഈ രണ്ടു കൂട്ടരെയും വ്യക്തമായും അവരുടെ കണക്കുകൾ അവതരിപ്പിക്കുന്ന ഒരു ദിവസം വേണം. അതേപോലെ തന്നെ ഒരു മനുഷ്യൻ ഒരാളെ കൊന്നു, ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കൊടുക്കാവുന്ന ശിക്ഷ എന്താണ്? ഏറ്റവും കൂടിക്കഴിഞ്ഞാൽ അയാളെ കൊല്ലുക, കൊലശിക്ഷ, വധശിക്ഷ. ഇനി ഒരാൾ നൂറാളെ കൊന്നാലോ, അയാൾക്കും കൊടുക്കാവുന്ന ശിക്ഷ എന്താണ്? ഇവിടെ നൂറ് ശിക്ഷ, നൂറ് കൊല, നൂറ് വധം നടത്താൻ പറ്റുമോ? നൂറാളെ കൊന്ന ആളുകൾക്ക്, നൂറാളുകളെ കൊന്ന മനുഷ്യന് നൂറ് പ്രാവശ്യം വധിക്കുക, ഒരാളെ കൊന്ന മനുഷ്യന് ഒരു പ്രാവശ്യം വധിക്കുക, ഇത് നടപ്പാവുന്ന കാര്യമാണോ? അല്ല, ഒരൊറ്റ പ്രാവശ്യം എല്ലാവരെയും കൊല്ലാൻ പറ്റും. അപ്പോൾ പിന്നെ നൂറാളുകളെ കൊന്ന മനുഷ്യനെ നൂറ് പ്രാവശ്യം കൊന്നു ശിക്ഷിക്കാൻ ആർക്ക് കഴിയും? പടച്ചവന് കഴിയും. ഒരാളെ കൊന്നവന് ഒരാളെ തന്നെ കൊന്ന ശിക്ഷ ആർച്ചു കൊടുക്കാനും പടച്ചവന് കഴിയും. ആ വേദി ഇവിടെയല്ല, അത് ആ സ്ഥലം മാറ്റിവെച്ചിരിക്കുന്നു പടച്ചവൻ. അങ്ങനത്തെ ഒരു വേദിയെക്കുറിച്ചുള്ള ബോധം വേണം. അപ്പോഴേ ഇത് എന്തിനു വേണ്ടിയാണെന്നോ, മനുഷ്യൻ ഒരു നിലക്കും എന്താകാൻ പാടില്ല, സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. ഇവിടെ മനുഷ്യൻ പലതും വിചാരിച്ചാൽ പലതും നടക്കും, അക്രമങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും, അരാജകത്വം സൃഷ്ടിക്കാൻ സാധിക്കും, ലോകം മുഴുവനും ചുട്ടുചാമ്പലാക്കാൻ കഴിയും മനുഷ്യർ ഒരുമ്പെട്ടാൽ പ്രത്യേകിച്ച്. പക്ഷെ ഇങ്ങനത്തെ ആ സ്ഥിതിയിൽ അവനെ തടഞ്ഞു നിർത്തുന്ന, അവനെ ബോധമുണ്ടാക്കുന്ന ഒരു വിശ്വാസം എന്താണ്? പരലോക ചിന്തയാണ്. നമ്മളൊക്കെ പരലോക ചിന്ത ഉള്ളതുകൊണ്ടാണല്ലോ വ്യഭിചരിക്കാത്തത്, കള്ളുകുടിക്കാത്തത്, ഇതേപോലെ തന്നെ മറ്റുള്ളവരെ ഉപദ്രവിക്കാത്തത്, മറ്റുള്ളവരുടെ ധനം മോഷ്ടിക്കാത്തത്, മറ്റുള്ളവരുടെ അവകാശങ്ങൾ കൊടുക്കുന്നത് അല്ലേ? ഇതില്ല, പരലോകമെന്ന് പറയുന്ന ഒരു വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ എന്തിന് കക്കാതിരിക്കണം? എന്തിന് മനുഷ്യൻ ഈ പത്തിനി കിടക്കുന്നു? നിന്റെ അടുത്ത് മുതലെങ്കിലും മോഷിച്ചുകൂടെ? എന്തിന് മനുഷ്യ നിന്റെ ഭാര്യ ഒരു പക്ഷെ നിനക്ക് നിന്റെ തൃപ്തിക്കും നിന്റെ വികാരത്തിനും വിചാരത്തിനും തട്ടാത്തവളായിരിക്കും? എന്തിനാണ് നിന്റെ സുഖം നശിപ്പിക്കുന്നത്? നിനക്കൊരുത്തിയുമായി വ്യഭിചരിച്ചുകൂടെ? അതേപോലെ തന്നെ നീ ഒരൽപ്പം ഇത്രയും ബുദ്ധിമുട്ടും പ്രയാസവും പിടിച്ച ഈ ദുരിയാവിൽ ഈ ഐഹിക ലോകത്ത് ജീവിക്കുമ്പോ ഒരൽപ്പം സുഖത്തിന് വേണ്ടി, അതല്ലെങ്കിൽ നിന്റെ പ്രയാസം മുഴുവനും ഒരൽപ്പം മറക്കാൻ വേണ്ടി ഒരൽപ്പം ലഹരി ഉപയോഗിച്ചുകൊള്ളൂ. എന്തിനുപയോഗിക്കാതിരിക്കണം? അപ്പോൾ മനുഷ്യൻ നന്മയിൽ നീണ്ടുപോകുന്നതും തിന്മയിൽ നിന്ന് പിന്മാറുന്നതും എന്തിന്റെ പേരിലാകണം? ഈ ഒരു വിശ്വാസത്തിന്റെ പേരിലാകണം. ആ വിശ്വാസം കരകളഞ്ഞ ആ വിശ്വാസമുണ്ടെങ്കിലേ തീർച്ചയായും നന്മയിലേക്കുള്ള പ്രചോദനവും തിന്മയിൽ നിന്നുള്ള പിന്മാറലും മനുഷ്യനുണ്ടാകൂ. ഇതുകൊണ്ട് അങ്ങനത്തെ ഒരു വേദി ആവശ്യമാണ്. അതവിടെ ചോ നിയമിച്ചു. അതാണ് യോമുൽ ആഖിർ. അതേപോലെ പിന്നെ മലായിക്കത്ത് മലക്കുകൾ ദൂതന്മാർ മാലാഖമാർ, എന്താണ് ഇവരുടെ കർത്തവ്യം? എന്താണ് ഇവരുടെ ഉത്തരവാദിത്തം? വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ തന്നെ മനുഷ്യരിലേക്ക് ഇറക്കപ്പെട്ട ആ ഗ്രന്ഥം മുഹമ്മദ് നബിയിലേക്കാണ് ആദ്യം വരുന്നത്. ആ മുഹമ്മദ് നബിയിലേക്ക് അതെത്തുമ്പോ പരിപൂർണ സുരക്ഷിതമാകണം അത്. സത്യങ്ങളൊന്നും ചോർന്നു പോകാൻ പാടില്ല, അതിലില്ലാത്തതൊന്നും അതിലേക്ക് കയറാൻ പാടില്ല. അപ്പോൾ ഈ ഒരു സാധനം, ദൈവീകമായ സന്ദേശങ്ങൾ ഏൽപ്പിക്കാൻ പറ്റിയത് ഭൂമുഖത്ത് മലക്കുകൾ മാത്രമാണ്. എന്താ കാരണം? മലക്കുകളെ കുറിച്ച് പഠിച്ചവൻ പറഞ്ഞു, ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅ്മറൂൻ. കൽപ്പിച്ചതെന്തോ അത് മുഴുവനും പ്രവർത്തിക്കില്ല. കൽപ്പിച്ചതെന്തോ അത് മുഴുവനും പ്രവർത്തിക്കുക, കൽപ്പിക്കാത്തതെന്തോ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു വിഭാഗമാണ് മലക്കുകൾ. അപ്പോൾ ഇങ്ങനെ അവന്റെ സന്ദേശങ്ങൾ മനുഷ്യ പ്രവാചകന്മാരിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനമുണ്ട് എന്നതിൽ വിശ്വസിക്കണം. അതേപോലെ തന്നെ കിതാബ് ഗ്രന്ഥങ്ങളിലും വിശ്വസിക്കണം. ഗ്രന്ഥത്തിലല്ല, നമ്മെ പാടിയിട്ടുള്ളതും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണെന്നോ? അല്ലാഹു ഇറക്കിയ തൗറാത്തും ഇഞ്ചീലും സബൂറുമൊക്കെ വിശുദ്ധ ഖുർആൻ വന്നതോടുകൂടി എന്തായി? നശിച്ചുപോയി എന്നാണ്, അസാധുവായി എന്നാണ്. വിശുദ്ധ ഖുർആനിന്റെ സത്യത്തിന് കടത്തി വെക്കുന്ന വാദമാണ്. അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങൾ ഒന്നും തന്നെ എന്താകില്ല, ഒരു കാരണവശാലും അയക്കപ്പെടില്ല, ഒരു കാരണവശാലും അതൊന്നും അസാധുവാകില്ല. അള്ളാഹുവിന് തെറ്റുപറ്റില്ല, അവന്റെ നിയമങ്ങൾക്കും തെറ്റുപറ്റാൻ പാടില്ല. അള്ളാഹു എന്ന് പറയുന്ന മഹാശക്തി എത്രത്തോളം തെറ്റുപറ്റാത്തവനാണോ അത്രത്തോളം തെറ്റുപറ്റാത്തതാകണം അവന്റെ ഗ്രന്ഥങ്ങളും. അപ്പോൾ അള്ളാഹു എന്ന് പറയുന്ന ആ മഹാശക്തി ത്രികാലജ്ഞാനിയായതുകൊണ്ട് നാളെ എന്ത് വരും, ഇന്ന് ഞാൻ നിയമമാക്കുന്ന കാര്യം ജനങ്ങൾക്ക് നാളെ സ്വീകരിക്കാൻ പറ്റുമോ എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ അറിവും ജ്ഞാനവും പഠിച്ചവനുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇന്നലത്തെ അറിവ് ഇന്നലെ അവൻ പ്രഖ്യാപിച്ച അവന്റെ പ്രഖ്യാപനം നാളത്തേക്ക് വേണ്ടി തിരുത്തേണ്ടതില്ല, അതേപോലെ തന്നെ നാളെ മാറ്റിമറിക്കേണ്ടതില്ല. പിന്നെന്താ ഗ്രന്ഥങ്ങളിലൂടെ പഠിച്ചവൻ ചെയ്തത്? തൗറാത്തും സബൂറും ഇഞ്ചിലൊക്കെ ഇറക്കിയതിന്റെ പുറമെ പിന്നെ എന്തിനു ഖുർആൻ ഇറക്കി എന്ന് ചോദിച്ചാൽ അതിന് കാരണങ്ങളുണ്ട്. നമുക്കറിയാമല്ലോ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഈസാ എന്ന് പറയുന്ന യേശുക്രിസ്തു, ആ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന അതല്ലെങ്കിൽ യേശുക്രിസ്തു മൂന്നിൽ ഒന്നാണെന്ന്, ദൈവത്തിലെ മൂന്നിൽ ഒന്നാണെന്ന് പറയുന്ന ഇങ്ങനെയുള്ള പല ചിന്താഗതികളും ഉണ്ടാകുകയുണ്ടായി. ഈസാ നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന ആ മഹാനായ പ്രവാചകൻ ഇങ്ങനെ വല്ലതും പ്രവർത്തിച്ചിരുന്നോ അതല്ലെങ്കിൽ പ്രഖ്യാപിച്ചിരുന്നോ? ഇല്ല. ഞാനൊരു ദൈവദൂതനാണ്, അത്താനിയൽ കിതാബ് ഗ്രന്ഥം എനിക്ക് നൽകിയിരിക്കുന്നു, ഞാൻ എവിടെയായിരുന്നാലും സക്കാത്ത് കൊടുക്കാനും അതേപോലെ അവനോട് പ്രാർത്ഥിക്കുവാനും എന്റെ മാതാവിനെ നന്മ ചെയ്യാനും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദൈവപുത്രനല്ല, മൂന്ന് ദൈവത്തിൽ ഒന്നുമല്ല, ദൈവത്തിന്റെ മഹാ പിതാവിന്റെ പുത്രനുമല്ല. പിന്നെയോ ഒരുപാട് പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഒരു പ്രവാചകനാണ് ഞാൻ എന്ന് പറഞ്ഞ ഈസാ നബിയെ തന്നെ ആരാധിക്കുന്ന അവസ്ഥയിലായി. ഏതിന്റെ ആളുകൾ? സാക്ഷാൽ ഗ്രന്ഥത്തിന്റെ ആളുകൾ. അതേപോലെ തന്നെ മൂസാ നബി അലൈഹി ഇസ്ലാമെ ഇറക്കി കൊടുത്ത തൗറാത്ത് ബൈബിൾ, ആ പഴയ നിയമം, അതിലുണ്ടായി ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാക്കി. ഉസൈർ അള്ളാഹുവിന്റെ മകനാണെന്ന് വാദിച്ചു, മലക്കുകൾ അള്ളാഹുവിന്റെ പെമ്മക്കളാണെന്ന് വാദിച്ചു. ഇങ്ങനെ പലതും പുരോഹിതന്മാരുടെ കൈകടത്തലുകൾ എല്ലാ ഗ്രന്ഥങ്ങളിലും ഉണ്ടായി. അപ്പോൾ പിന്നെ ദൈവീക സന്ദേശങ്ങൾ ഫീഹി ഹുദം വനൂർ, അള്ളാഹു ഇറക്കിയ ആ ഗ്രന്ഥങ്ങളിലൊക്കെ ഹുദയായിരുന്നു, നൂറായിരുന്നു, സന്മാർഗമായിരുന്നു എന്ന് പടച്ചവൻ വിശുദ്ധ ഖുർആനിൽ പറയുന്ന നൂറും ഹുദയും സന്മാർഗവും ഒക്കെ ഉൾക്കൊള്ളുന്ന തൗറാത്ത് ഇഞ്ചീൽ പോലത്ത ഗ്രന്ഥങ്ങളൊക്കെ മോശമായി അവതരിപ്പിക്കപ്പെട്ടു, അതേ സത്യങ്ങൾ അസത്യമായും അസത്യങ്ങൾ സത്യമായും ചിത്രീകരിക്കപ്പെട്ടു. അപ്പോൾ പിന്നെ ഇവിടെ ലോകത്തിന്റെ അന്ത്യം വരെ അന്ന് വരെയുള്ള മനുഷ്യർക്ക് എല്ലാവർക്കും സന്മാർഗം ദർശിക്കുമാർ രൂപത്തിൽ ഒരു ഗ്രന്ഥം ഇവിടെ ആവശ്യമാണ്. അതാണ് വിശുദ്ധ ഖുർആനിലൂടെ പടച്ച തമ്പുരാൻ നിർവഹിച്ചത്. അതല്ലാതെ ഇഞ്ചിയിൽ ഖുർആൻ വന്നതുകൊണ്ട് ഒരിക്കലും എന്താകില്ല, അസാധുവാകില്ല. മുഹമ്മദ് നബിയെ അവർ താങ്കളോട് എന്തിനാണ് വിധി ചോദിക്കുന്നത്? എന്തിനാണ് നബിയെ അവർ അങ്ങയെ വിധി കർത്താവാക്കുന്നത്? തൗറാത്ത് അവരുടെ അടുത്തല്ലേ തൗറാത്ത് ഉള്ളത്? അതിൽ അള്ളാഹുവിന്റെ നിയമങ്ങളുണ്ട്. അള്ളാഹുവിന്റെ ഹുക്കും അതിലുണ്ട്, നിയമങ്ങൾ അതിലുണ്ട്. അങ്ങനത്തെ തൗറാത്ത് അവിടെയുള്ളപ്പോ എന്തിനാണ് അവർ താങ്കളോട് വിധി ചോദിക്കുന്നത്? ഹലോ അക്കാമു തൗറാത്ത്, തൗറാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തെ അവർ നിലനിർത്തിയിരുന്നുവെങ്കിൽ അവർ അടിവാരങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗങ്ങളിൽ അവർ പാർക്കുമായിരുന്നു, വസിക്കുമായിരുന്നു. ഇതിന്റെ അർത്ഥം അള്ളാഹു ഇറക്കിയ ഗ്രന്ഥങ്ങളൊന്നും അസാധുവാകില്ല, അള്ളാഹു ഇറക്കിയ നിയമങ്ങളെ മാറ്റിമറിക്കേണ്ടി വരില്ല, അള്ളാഹു ഇറക്കിയ നിയമങ്ങളെ മാറ്റിമറക്കാൻ ആർക്കും അർഹതയില്ല. വ്യക്തമായി പടച്ച നമ്പുരാൻ പഠിപ്പിക്കുന്നു. അപ്പോൾ പിന്നെ വിശുദ്ധ ഖുർആനിൽ മാത്രം വിശ്വസിച്ചാൽ മുസ്ലിമാകുമോ? ഇല്ല. പിന്നെ എന്താ വിശ്വസിക്കുന്നത്? ഗ്രന്ഥങ്ങളിൽ എങ്ങനെ വിശ്വസിക്കേണ്ടത് അതുകൂടി പറയണമല്ലോ. ഗ്രന്ഥങ്ങളുണ്ട് എന്നാണ്, ഖുർആൻ ഉണ്ട് നമ്മുടെ കയ്യിൽ, നേരത്തെ ഇഞ്ചിയിൽ ഇറങ്ങിയിരുന്നു എന്ന് വിശ്വസിക്കല, നേരത്തെ തൗറാത്ത് ഉണ്ടായിരുന്നു വിശ്വസിക്കല, അല്ല. വല്യ വൽ മലായിക്കത്തി വൽ കിതാബി വൻ നബിയീൻ, ഗ്രന്ഥത്തിലും അതേപോലെ പ്രവാചകൻ. അപ്പൊ എന്ത് മലക്കുകളിൽ വിശ്വസിച്ചതുപോലെ ഗ്രന്ഥത്തിൽ വിശ്വസിക്കണം, അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ വേറെ ഭാഗത്ത് കുതുബിഹി വ റുസുലിഹി, അള്ളാഹുവിന്റെ കിതാബുകളിൽ അള്ളാഹുവിന്റെ മുർസലീങ്ങളിൽ, ഇതിനൊക്കെ വിശ്വാസം മുസ്ലിമിന് വേണം. പിന്നെയോ വന്നബിയും പ്രവാചകന്മാരിലും വിശ്വാസം വേണം. അതെങ്ങനെയാണത്? പ്രവാചകൻ നമ്മളൊക്കെ സാധാരണ പറയാറുള്ളത് റബീഉൽ അവ്വലൊക്കെ ആകുമ്പോൾ ചില ഭാഗങ്ങളിൽ കേട്ടിരുന്നു അത്രേ, കുറച്ച് നേരത്തെ അപ്പ് അപ്പ് മുഹമ്മദ് നബി, ഡൗൺ ഡൗൺ ഈസാ നബി. എങ്ങനെയുണ്ട് മുഹമ്മദ് നബി ഈസാ നബി എന്നുള്ള വ്യത്യാസം മുസ്ലിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. ഖുർആനിന്റെ ശൈലി അനുസരിച്ച് മുഹമ്മദ് നബിക്ക് വളരെ സ്ഥാന ബഹുമാനമുണ്ട് എന്ന് തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷെ പ്രവാചകൻ എന്ന നിലയ്ക്ക് ലാ നുഫരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി വഖാലു സമിഅ്നാ വഅത്അ്നാ ഗുഫ്റാനക റബ്ബനാ എന്ന് പറയുന്ന ഭാഗം ഉണ്ടല്ലോ, ലാ നുഫരിഖു ബൈന അഹദിൻ മിർ റുസുലി, അവന്റെ ദൂതന്മാരിൽ ഒരാളുടെ ഇടയിലും നാം ഒരു വ്യത്യാസവും വരുത്തില്ല എന്ന് പറഞ്ഞാൽ ആ പ്രവാചകൻ, ഈ പ്രവാചകൻ എന്ന് പറഞ്ഞിട്ട് നമുക്കിങ്ങനെ കണക്കാക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ ദൂതർ എന്ന നിലയ്ക്ക് അവരെല്ലാവരും ആ വിഷയത്തിൽ സമന്മാരാ, നമുക്കങ്ങനെ എന്താക്കാൻ പാടില്ല. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ സ്ഥാനക്കുറവും സ്ഥാനം കൂടുതലും കൽപ്പിക്കാൻ പാടില്ല. അപ്പോൾ മുഹമ്മദ് നബി മുമ്പിലേക്ക് മുമ്പോട്ട്, ഈസാ നബി പിമ്പിലേക്ക് പിന്നിലേക്ക് എന്ന് പറയാൻ നമുക്ക് വകുപ്പില്ല.